ഇനി അഖൈദത്ത് കുല്ലി മുസ്ലിം എന്നുള്ള ചെറിയ പുസ്തകമാണ്. ഇതില് ഒരുപാട് തലക്കെട്ടുകളുണ്ട്, നമ്മൾ പഠിച്ചതിന്റെ ചുരുക്കം. ഓരോന്നും ഓരോ വിഷയമാണ്. ആ തലക്കെട്ടുകൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാനാണ് കുറച്ച് സമയം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ലാഹ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. ഒന്ന്, ആദ്യത്തെ ചോദ്യം, ലിമാദാ ഖലഖനല്ലാഹ്, എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്, എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. ചോദ്യം, ഉത്തരം പറയും, എന്തിനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്? നിങ്ങൾ നേരത്തെ അഖീദ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ചെയ്യും. ആ എന്തിനാണ്? മാഷാല്ലാ, ഖലഖല ലിനഅബുദഹു വലാ നുശ്രിക ബിഹി. നിങ്ങൾ നേരത്തെ കുട്ടികൾക്ക് തൗഹീദ് പഠിക്കുന്ന ദിവസം പഠിച്ചില്ലേ, ആ അഖീദയിൽ ഇതിലെ പല വിഷയങ്ങളും വന്നിട്ടുണ്ട്. അപ്പം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ തെളിവെന്താ? ഏതായത്തെ തെളിവ്? ആ സൂറത്തു ദാരിയാത്ത് 51-ാമത്തെ സൂറത്ത് 56-ാമത്തെ ആയത്ത്, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഇനി ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം, മുത്തഫഖ് അലൈഹിയുള്ള ഹദീസാണ്. ആദരവാനെ ദഅവത്തിന് പറഞ്ഞ ഓരോ പോയിന്റും വിശദമായിട്ട് എഴുതിയില്ലെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് നോട്ട് ചെയ്ത് പോവാം. ഇതോരോന്നും ഓരോ വിഷയമാണ്, ഓരോന്നും ഓരോ വിഷയമാണ്, നമുക്ക് ഓരോന്നും വളരെ നന്നായിട്ട് പറയാൻ പറ്റും. അടുത്തത്, ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബുദൂഹു വലാ യുശ്രിക്കൂ ബിഹി ഷൈഅ. ഹദീസ് കേട്ടില്ലേ? മുആദറല്ലാഹുവിനോട് റസൂൽ ചോദിക്കുന്നുണ്ട്, എനിക്കറിയുമോ അള്ളാഹുവിന് അടിമകളോടുള്ള, അടിമകളിൽ നിന്ന് ലഭിക്കേണ്ട അവകാശം എന്താണ്? അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്താണെന്ന് വെച്ചാൽ എന്താണത്? അടിമകളിൽ നിന്ന് അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം അവനെ മാത്രമേ ആരാധിക്കാവൂ, പങ്കു ചേർക്കാൻ പാടില്ല. അതാണ് ജീവിത ലക്ഷ്യം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന പോലെ ആരെയും ഭയപ്പെടരുത്, അള്ളാഹിനെ സ്നേഹിക്കുന്ന പോലെ ആരെയും സ്നേഹിക്കരുത്, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന പോലെ ആരുടെ മുന്നിൽ സുജൂദ് ചെയ്യരുത്. ഇബാദത്ത് അള്ളാഹുവിനും മാത്രം. ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും നമ്മൾ ആർക്കെടുത്തുള്ളൂ? സിറാഫയും നിസ്തിയാദത്തും നിസ്തിയാനത്തും ഖൗഫും റജാവും റഹബത്തും റഹബത്തും ബലി ദബ്ഹ് നർച നദർ, ഇതൊക്കെ നമ്മൾ ആർക്കെ സമർപ്പിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രം. ഭരമേൽപ്പിക്കുന്ന ആരിൽ മാത്രമേ പാട് തവക്കുൽ, അള്ളാഹുവിന് മാത്രമേ. ഇങ്ങനെ ഇബാദത്തിന്റെ മുഴുവൻ ഇനങ്ങളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുക. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ഏതാ സൂറത്ത്? സാരിയാത്ത്. എത്രാമത്തെ ആയത്ത്? 56. 51-ാമത്തെ സൂറത്ത് 56-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഇത്രയും പഠിച്ചത് നിങ്ങൾ ഉത്തരം പറയേണ്ട ചോദ്യം, കൈഫ നഅബ്ദുല്ലാഹ തആല, എങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കും? അള്ളാഹു, ആ ഗുഡ്, എങ്ങനെ? ശരിയാണ് പറഞ്ഞത്. എന്താണ് അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കും? അവനിൽ പങ്കു ചേർക്കാതെ അവനെ മാത്രം കീഴുവണങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം. അതിനാണ് തൗഹീദുൽ മുതാബഅ എന്ന് പറയും. മുതാബഅത്തിൽ ഏകത്വമുണ്ട്, പിൻപറ്റുന്നതിൽ ഏകത്വം. ഒരുപാട് ആളെ പിൻപറ്റാൻ പറ്റില്ല, ഒരാളെ മാത്രമേ പിൻപറ്റാൻ പറ്റുള്ളൂ. ആരെയാ? റസൂലിനെ. അതിന് അറബിൽ എന്താ പറയാ? തൗഹീദുൽ മുതാബഅ. അള്ളാഹുവെ എങ്ങനെ ആരാധിക്കണം എന്ന് ആര് പറഞ്ഞു തരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവെ എങ്ങനെ ആരാധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? പറഞ്ഞു തരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച പ്രകാരം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതായത് ബിദഅത്തുകൾ ചെയ്യരുത്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഇബാദത്തായിരിക്കും, പക്ഷെ റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. റസൂലിനെ പഠിപ്പിക്കാത്ത ഇബാദത്തുകൾക്കാണ് എന്താ പറയാ? ബിദഅത്ത് എന്ന് പറയാം. അല്ലാതെ പുതിയൊരു കുപ്പായം വാങ്ങിയാലും ഭാഷാപരമായിട്ട് ബിദഅത്ത്, അതിന് ബിദഅത്ത് അറിയില്ല. നമ്മൾ നരകത്തിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിൽ എത്തണം എന്ന് കരുതി ഒരു പുണ്യം ചെയ്തു, അത് റസൂലിനെ പഠിപ്പിച്ചിട്ടില്ല. അല്ലെ? ജന്മദിനാഘോഷം പോലെ, കവർ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം പോലെ, അതേപോലെ പലതും ഉണ്ട്. റജബിലെ പ്രത്യേക നോമ്പ്, പിന്നെ ബറാത്ത് നോമ്പ്, ചില മിഹ്റാജ് നിസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഗതികളില്ലേ? അപ്പൊ അങ്ങനത്തെ ചില ഇബാദത്തുകൾ ഒക്കെ ആളുകൾ അള്ളാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി പക്ഷെ റസൂൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം തെളിവ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. സൂറത്തുൽ ബയ്യിന 5-ാമത്തെ ആയത്ത്. അള്ളാഹുവെ ഇഖ്ലാസോടുകൂടി ആരാധിക്കാനല്ലാതെ അവർക്ക് കൽപ്പന കിട്ടിയിട്ടില്ല. കീഴ്വണക്കം അവന് മാത്രമാണ്, നേർക്ക് നേരെയായിരിക്കണം. അപ്പൊ എങ്ങനെ ആരാധിക്കേണ്ടത്? ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് നേർക്ക് നേരെ. അതായത് റസൂലുള്ള പഠിപ്പിച്ച പ്രകാരം അവൻ അഫാദം എന്ന് മനസ്സിലായത്. അപ്പൊ എങ്ങനെയാ അള്ളാഹിനെ ആരാധിക്കേണ്ടത്? ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് മാത്രം, വേറെ ആർക്കില്ല. രണ്ട്, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട്. മൂന്ന്, ഷനഫാദ്, നേർക്ക് നേരെ, അതായത് റസൂലുള്ളാന്റെ ശരീരയെ പിന്തുടർന്നുകൊണ്ട്. ഇതാണ് ആയത്ത്, തെളിവ്, ഹദീസ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. സ്വഹീഹ് മുസ്ലിം. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു അമൽ ആരെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം? തള്ളണം. ഈ ആയത്തും ഈ ഹദീസും അള്ളാഹുവിനെ എങ്ങനെ ഇബാദത്ത് ചെയ്യണം? ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യണം, പങ്കു ചേർക്കാതെ ഇബാദത്ത് ചെയ്യണം, കീഴ്വണക്കം അവന് മാത്രം നൽകി ഇബാദത്ത് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച നേർവഴിയിലൂടെ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യും. മൂന്ന് കാര്യങ്ങളാണ് എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളത് വരുന്നത്. അതിനാണ് വമാ ഉമീറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹനഫ എന്നുള്ള ആയത്ത് നമ്മൾ ഓതിയത്. അടുത്ത ചോദ്യം, അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കേണ്ടത് ഭയത്തോടെയും പ്രതീക്ഷയോടെയും കൂടി ആയിരിക്കണമോന്ന്. ഹൽ നഅബുദുല്ലാഹ ഖൗഫൻ വതമൻ, എത്തോർണോ ക്വസ്റ്റ്യൻ സോറി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പം ഭയം വേണമോ പ്രതീക്ഷ വേണമോ എന്ന ചോദ്യം വേണോ വേണ്ടേ? വേണം. ഞാൻ അതേന അവസരം നമ്മൾ അള്ളാഹിനെ ആരാധിക്കേണ്ടത് അള്ളാഹുവിന്റെ നരകത്തെ പേടിച്ചുകൊണ്ടും സ്വർഗം മോഹിച്ചുകൊണ്ടുമായിരിക്കണം. നരകത്തെ കുറിച്ചുള്ള പേടി, അള്ളാഹു ശിക്ഷിക്കുന്നവനാണെന്നുള്ളൊരു ഭയം അള്ളാഹുവിനെ കുറിച്ചുണ്ട്. സ്വർഗത്തിന് ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്നുള്ള ഒരു താല്പര്യം നമുക്കെന്തുണ്ട്? അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും, അതാണ് റഹബൻ വറഹബൻ. ഖുർആനിൽ എവിടെ വന്നത്? സൂറത്തുൽ ഇഖ്ലാസ് 56. അള്ളാഹുവെ ആരാധിക്കുന്നതിൽ ഭയവും പ്രതീക്ഷയും വേണം എന്നുള്ളത് തെളിയിക്കുന്നത്. വദുഊഹു ഖൗഫൻ വതമ, നിങ്ങൾ ഭയത്തോടെയും താല്പര്യത്തോടെയും പ്രാർത്ഥിക്കുക, ഇബാദത്ത് എടുക്കുക. അപ്പൊ അള്ളാഹനെ ആരാധിക്കുമ്പോൾ എന്ത് വേണം? ഖൗഫും തമഉം, ഭയവും പ്രതീക്ഷയും. എന്താണ് ഭയം? നരകം. എന്താ പ്രതീക്ഷ? സ്വർഗം. അപ്പൊ നരകത്തെ പേടിച്ചുകൊണ്ടും സ്വർഗത്തെ മോഹിച്ചുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസിലെ 56-ാമത്തെ ആയത്ത്, 7-ാമത്തെ സൂറത്ത് 56-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ രാവിലെ 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ സ്വർഗം അയാൾക്ക് വേണ്ടി ശുപാർശ പറയും, അള്ളാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. 3 വട്ടം ഒരാൾ നരകമോചനം ചോദിച്ചാൽ നരകം അയാൾക്ക് വേണ്ടി അള്ളാഹുടെ ശുപാർശ പറയും, അള്ളാഹുമ്മ അജുറുഹു മിന്നി, എന്നിൽ നിന്ന് അവനെ രക്ഷിക്കണമെന്ന് പറയും. നമ്മൾ അങ്ങനെ ചെയ്യുക, രാവിലത്തെ ദിക്റുകൾ കൂടത്തിൽ 3 വട്ടം സ്വർഗം ചോദിക്കണം. അസ്അലുല്ലാഹൽ ജന്നത്ത വ ഔദു ബിഹി മിനന്നാർ എന്ന് പറയാം. റസൂലുള്ള പഠിപ്പിച്ചിരുന്നു അതുപോലെ. അല്ലെങ്കിൽ അള്ളാഹുമ്മ അസ്അലുക്കൽ ജന്ന വ ഔദു ബിക മിനന്നാർ, അള്ളാഹുമ്മ അദ്ഖിൽനിൽ ജന്ന വ അജിർനി മിനന്നാർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ദുആ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. അതെന്തിനുള്ള തെളിവാണ്? പേടിക്കുകയും പ്രതീക്ഷിക്കുകയും വേണമെന്ന തെളിവായിട്ടാണ് സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3-ാമത്തെ ചോദ്യം, അല്ല 4-ാമത്തെ ചോദ്യം, മാ ഹുവൽ ഇഹ്സാൻ ഫിൽ ഇബാദ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? മാഷാഅല്ലാ, അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല, പക്ഷെ കാണുന്നത് പോലെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്. നമ്മളിപ്പോ ദീന് പഠിക്കാനിരിക്കുമ്പോൾ അള്ള കാണുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രധാന വിഷയം. ആരൊക്കെ വേറെ ആരൊക്കെ കാണുന്ന നമുക്ക് വിഷയമല്ല. ഏത് ഇബാദത്തും എന്തായിരിക്കണം? ഇൽമ് എന്നുള്ള ഇബാദത്താണ്, നിസ്കരിക്കുന്ന ഇബാദത്താണ്. മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു കാണുന്നു എന്ന ഉറപ്പ് തെളിവ് 2 ആയത്തുകൾ കൊടുത്തിരിക്കുന്നു തെളിവായിട്ട്. ഒന്ന് സൂറത്ത് നിസായിൽ ആദ്യത്തെ ആയത്ത്, എന്റെ അവസാന ഭാഗം എന്താ അറിയോ? യാ അയ്യുഹൻ നാസു ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا الله നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ്, നിരീക്ഷകൻ അല്ലേ? ഇന്ന الله كان عليكم رقيبا, അതാണ് ഒരു തെളിവ്. അല്ലാഹ് നമ്മളെ എപ്പോഴും കാണുന്നുണ്ട്, ഇഹ്സാന്റെ തെളിവാണ്. അടുത്തത്, الذي يراك حين تقوم, നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിന്നെ കാണുന്നവൻ. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നു. الذي يراك, നിന്നെ കാണുന്നു അല്ലാഹു. ക്ഷീണത്തക്കും, ഇപ്പോ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്. സൂറത്ത് ശുആറാ 218, 26-ാമത്തെ സൂറത്ത് 218-ാമത്തെ ആയത്ത്. ഹദീസ് എല്ലാവർക്കും അറിയാം, ഹദീസ് ജിബ്രീൽ വന്നിട്ടുണ്ട്, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു അല്ലേ, ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അതാണ് ഹദീസ് കൊടുത്തത് സ്വഹീഹ് മുസ്ലിം. 5-ാമത്തെ ചോദ്യം, അള്ള എന്തിനാണ് റസൂലിനെ അയച്ചത്? അള്ളാഹു എന്തിനാണ് റസൂലിനെ അയച്ചത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റൊരാളെയും ആരാധിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നതിലേക്ക് ദഅവത്ത് നടത്താനാണ് അള്ളാഹ് എന്ത് ചെയ്തിരിക്കുന്നത്? തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ് റസൂലിനെ അയച്ചിരിക്കുന്നത്. തെളിവ് സൂറത്തുൻ നഹൽ 36, 16-ാമത്തെ സൂറത്ത് 36-ാമത്തെ ആയത്ത്, ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت എല്ലാ ഉമ്മത്തിലും റസൂലിനെ അയച്ചു. എന്തിനെ? അല്ലാഹുവേ മാത്രം ആരാധിക്കണം, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നത് താഗൂത് വർജിക്കണം. താഗൂത്തിനെ വർജിക്കണം. തെളിവ് എന്തിനാണ് റസൂലിനെ അയച്ചത്? ഒന്നാമത്തെ ലക്ഷ്യത അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല. സൂറത്തുൻ നഹലിലെ 36-ാമത്തെ ആയത്ത്. ഇനി സ്വഹീഹ് മുസ്ലിം ഹദീസ് ഉണ്ട്, അൽ അംബിയാഉ ഇഖ്വ, മനസ്സിലായില്ലേ? പിന്നെ അംബിയാക്കളൊക്കെ സഹോദരന്മാരാണ്. എങ്ങനെ? വാപ്പവും മൊത്ത സഹോദരൻ. ഒരു പരമ്പരയിൽ നിന്നാണ് ആര് വരിക? ആദനബി മുതലുള്ള എല്ലാ അംബിയാക്കളും വരിക. എന്നിട്ട് അവസാനം പറയാ, അവരുടെ ഉമ്മഹാത്തുവും ശക്ത, വാപ്പാരന്മാരൊക്കെ വ്യത്യസ്തമാണെങ്കിലും വദീനുഹും വാഹിദ്, അവരുടെ ദീൻ എന്താണ്? ഒന്നാണ്. ഏതാ ദീൻ? അള്ളാഹ് മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? എല്ലാ റസൂലുമാരും തൗഹീദിലേക്ക് ക്ഷണിച്ചു. അതാണ് എല്ലാ അംബിയാക്കളും ദേവത്തൊന്നാണെന്ന. ആറാമത്തെ ചോദ്യം, മാ ഹുവ തൗഹീദുൽ ഉലൂഹിയ, മാ ഹുവ തൗഹീദുൽ ഉലൂഹിയ, ഉലൂഹിയത്തിലെ തൗഹീദ് എന്താ? പറയാം. ആരാധനയുടെ ഇനങ്ങൾ, പ്രാർത്ഥന, നേർച്ച, ബലി തുടങ്ങി ആരാധനയുടെ മുഴുവൻ ഇനങ്ങളും അള്ളാഹുവിനു മാത്രമേ സമർപ്പിക്കാവൂ എന്നതാണ് എന്ത്? ഉലൂഹിയത്. ഉലൂഹിയത്തിലെ തൗഹീദ് അത്. അള്ളാഹുവിനു ഇബാദത്തിന്റെ മുഴുവൻ ഇനങ്ങളും, ഒരുപാട് ഇനങ്ങളുണ്ട്, ആ ഇനങ്ങളെല്ലാം അള്ളാഹുവിനു മാത്രമേ സമർപ്പിക്കാവൂ, സൃഷ്ടികൾക്കൊന്നും സമർപ്പിച്ചുകൂടാ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകുക. എന്താണ് തൗഹീദുൽ ഉലൂഹിയ? ഇഫ്റാദുല്ലാഹി, നിങ്ങൾ പഠിച്ചില്ലേ, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, കദ്വാഇ വന്നദരി വൽ ഖൗഫി, പ്രാർത്ഥന, നേർച്ച, ഭയം പോലെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകുക. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, അതാണ് എന്ത്? തൗഹീദുൽ ഉലൂഹിയ എന്നാണ് തെളിവ്. സൂറത്ത് മുഹമ്മദ് 19, 47-ാമത്തെ സൂറത്ത്. ഒരുപാട് തെളിവുണ്ട്, ഇവിടെ ഓരോന്ന് കൊടുക്കാം. അതിലെന്താ പറഞ്ഞ പാലം? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, നീ അറിയണം ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന്. പാലം, നീ അറിയണം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന്. 47-ാമത്തെ സൂറത്ത്, സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ ആയത്. 47-ാമത്തെ സൂറത്ത്, സൂറത്ത് മുഹമ്മദ് 19-ാമത്തെ ആയത്. ഇനി അദീസ്, നേരത്തെ പറഞ്ഞ അദീസ് തന്നെ. എന്ത്? മാതിറുള്ളവാനോട് യമനിലേക്ക് പറഞ്ഞേക്കും, ബുഖാരി മുസ്ലിം ഒക്കെ വന്നിരിക്കുന്ന അദീസാണ്, ഫല്യകുൻ അവ്വലു മാ തദൂഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, നീ അവരെ ഒന്നാമത് ക്ഷണിക്കേണ്ട വിഷയം, അല്ലെങ്കിൽ നീ അവരെ ക്ഷണിക്കേണ്ട ഒന്നാമത്തെ വിഷയം എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന സാക്ഷ്യം. അത് ഷഹാദത്തു അല്ലാനാണ് നീ ആദ്യം എന്ത് ചെയ്യേണ്ടത്? നീ പോകുന്ന നാട്ടിലുള്ളവരെ ക്ഷണിക്കേണ്ടത് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വയം പറഞ്ഞിട്ടുണ്ട്. 7-ാമത്തെ ചോദ്യം, മാ മാന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്താണ്? ആ ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ന്യായപ്രകാരം ആരാധന അർഹിക്കുന്നവനില്ല, ആരാധിക്കപ്പെടേണ്ടവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ആരാധ്യനില്ല എന്നാണ് പൂർത്തിയാവില്ല, ആരാധ്യന്മാർ പറയേണ്ടവിടെ. ആരാധനക്കർഹനില്ല, അല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ടവനില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അർത്ഥം പറയേണ്ടത് കേട്ടോ. അത് അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്തുൽ ലുഖ്മാൻ 31-ാമത്തെ സൂറത്ത് 30-ാമത്തെ ആയത്. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِنْ دُونِهِ الْبَاطِلُ, അള്ളാഹു അവനാണ് ഹക്ക്, അവനല്ലാതെ വിളിക്കപ്പെടുന്നതെല്ലാം ബാത്തിലാണ്. അത് ലായരാധന അർത്ഥമാണ്. അള്ളാഹു മാത്രമാണ് സത്യം, അള്ളാഹു അല്ലാതെ വിളിക്കപ്പെടുന്നതൊക്കെ ആരാധ്യൻ എന്നുള്ള നിലക്ക് ബാത്തിലാണ്. ആരാധ്യൻ എന്നുള്ള നിലക്ക് ഹക്ക് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബാത്തിലാണ്. അതാണ് ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِنْ دُونِهِ الْبَاطِلُ. സൂറത്തുൽ ഖുമാൻ 30-ാമത്തെ ആയത്. 31-ാമത്തെ സൂറത്ത്, സൂറത്തുൽ ഖുമാൻ 30-ാമത്തെ ആയത്. തെളിവ് ഹദീസ് സ്വഹീഹ് മുസ്ലിം, മൻകാല ലാ ഇലാഹ ഇല്ലല്ലാ വകഫറ ബിമാ യുബദു മിൻ ദൂനില്ലാ ഹറമ മാലുഹു വദമുഹു. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനെ നിഷേധിക്കുകയും ചെയ്തു, അവന്റെ ധനവും രക്തവും പവിത്രമാണ്. അപ്പൊ ഒരാളുടെ ധനവും രക്തവും പവിത്രമാണെന്ന് എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാന്ന് അർത്ഥം പറയുമ്പോഴാണ്. ലാ ഇലാഹ അർത്ഥം എന്താ? ഒന്ന്, മംഗാല ലായിലായത് അള്ളാഹു അല്ലാതെ ആരാധനക്കാരനായി മറ്റാറില്ല. അത് പൂർത്തിയാണെങ്കിൽ എന്ത് വേണം? ഇല്ലല്ലാ. കഫറബിമായി ഉപദമിൻ ദൂനില്ല. അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിനൊക്കെ അവൻ എന്ത് ചെയ്യണം? തള്ളണം. ലാ ഇലാഹ, അതായത് അള്ളാഹിനെ മാത്രം ആരാധിക്കണം, ഇല്ലല്ലാ. അതാണ് ലാ ഇലാഹ എന്നൊരു ആയന പറയുന്ന ഹദീസ്. ഇനി എട്ടാമത്തെ ചോദ്യം, മാ ഹുവ തൗഹീദ് ഫീ സിഫാത്തില്ലാ, അള്ളാഹുവിന്റെ സിഫത്തുകളിലെ തൗഹീദ്, വിശേഷണങ്ങളിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എന്താ ആ അള്ളാഹുവിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. ആ വിശേഷങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാം. അള്ളാഹുവിന്റെ വിശേഷങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹിന്റെ വിശേഷം വേറെ ആർക്കും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ വിശേഷണം വേറെ ആർക്കും ഉണ്ടാവില്ല. അതാണ് സിഫത്തിലെ തൗഹീദ്. മനസ്സിലായില്ലേ? ഇസ്ബാത്തു മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഔ റസൂലുഹു, അള്ളാഹുവോ റസൂലോ അള്ളാഹുവെ കുറിച്ച് വിശേഷിപ്പിച്ച കാര്യങ്ങൾ ഉറച്ചു വിശ്വസിക്കാം. അത് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാം. ഏതൊരു ദാത്തിനും വിശേഷണം ഉണ്ടാവും. വിശേഷണമില്ലാത്തൊരു വസ്തു ലോകത്തില്ല. വിശേഷണങ്ങളിലൂടെയാണ് ഒരു വസ്തുവിനെ പരിചയപ്പെടുക. നമ്മളൊരാളെ പരിചയപ്പെടുത്തൽ എങ്ങനെ? വിശേഷണങ്ങൾ കൊണ്ടാണ്. വിശേഷണം ഇല്ലെങ്കിൽ പിന്നെ ആളെ പരിചയം പറ്റും. ഒരാളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് അയാളുടെ വിശേഷണം. അയാളെ പരിചയപ്പെടൽ എങ്ങനെ? അയാൾ ഇന്ന ആളുടെ മോനാണ്, അതൊരു വിശേഷണമാണ്. മനസ്സിലല്ലേ? നിങ്ങളുള്ള ആളാണ്, സമർത്ഥനാണ്. ഇതൊക്കെ എന്താണ്? ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന. അപ്പൊ ഒരു വസ്തു ഉണ്ടെങ്കിൽ വിശേഷണം ഉറപ്പാണ്. നല്ലതോ ചീത്തയോ ആയ വിശേഷം ഉണ്ടാവും. ഏതൊരു വസ്തുവിനെ കുറിച്ചും നല്ലതോ ചീത്തയോ ആയിട്ടുള്ള ഒരു ദാത്ത് ഉണ്ടെങ്കിൽ ആ ദാത്തിനൊക്കെ എന്തുണ്ടാവും? മനസ്സിലെ? പക്ഷെ അള്ള സൃഷ്ടിയല്ല, പക്ഷെ അള്ളാഹുവിന് ദാത്തുണ്ട്. ദാത്തുള്ളത് കൊണ്ട് എന്തുണ്ട്? വിശേഷമുണ്ട്. അദ്വൈതികൾ പറയുന്ന പോലെ അള്ളാഹു നിർഗുണ ബ്രഹ്മമാണ് എന്ന് പറയരുത്. ഗുണങ്ങളില്ലാത്ത, കണ്ണില്ലാതെ കാണുന്നവൻ, കാതില്ലാതെ കേൾക്കുന്നവൻ, അതിനെ കുറിച്ച് പറയാൻ പാടില്ല. അള്ളാഹുവെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ല. അപ്പം അള്ളാഹുവിന് അള്ളാഹു ഉറപ്പിച്ച വിശേഷണം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹിനെ കുറാൻ കുറെ പറഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യ് അൽ ഖയ്യൂം അങ്ങനെ കുറെ പറഞ്ഞില്ലേ? അതേപോലെ വല്ലാഹു അഹദ്, അള്ളാഹു സമദ്, ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഖുർആനിലൂടെ നീളം വന്നിട്ടുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വലാസം ഒരുപാട് കാര്യം വിശേഷിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ചത്, അള്ളാഹുവെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചത്, ആ കാര്യങ്ങൾ മുഴുവൻ അംഗീകരിക്കലാണ് തൗഹീദ് ഫി സിഫാത്തില്ല. തെളിവ് സൂറത്ത് ശൂറ 11, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ അലീം, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അള്ളാഹുവിനെ പോലെ ഉപമ പറയാൻ, സൃഷ്ടികളുടെ ഉപമിക്കരുത്, യാതൊന്നുമില്ല. അള്ളാഹുവിനെ പോലെ എന്ന് പറയാനെന്താണ്? അല്ലെ, ഇത് പ്രധാനമന്ത്രിനെ എടുത്തു പോകണ മാതിരി അള്ളാഹിനെ അടുത്ത് നേരിട്ട് പോകാൻ പറ്റില്ല, അപ്പൊ നമുക്ക് ഇടയാളന്മാർ വേണമെന്നൊക്കെ ചില ആൾക്കാർ അങ്ങനെ പോലെ എന്ന് പറയാൻ പാടുണ്ടോ? ട്രാൻസ്ഫോർമർ പോലെയാണ്, നേരിട്ട് കണ്ടെടുക്കാൻ പറ്റില്ല ബൾബിലേക്ക്, അതിന് കുറെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം, ഇതുവരെ അള്ളാഹ് നേരിട്ട് പ്രാർത്ഥിക്കരുത്, ഇങ്ങനെ പോലെ എന്നിട്ട് ആരും ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് ഒരിക്കലും ഫലാത്തൊന്നും താൻ. അപ്പൊ നമ്മൾ പറഞ്ഞ ആയത്തേതാണ്? ലൈസ കമിസ്ലി ശൈഉൻ, അള്ളാഹുവിനെ പോലെ എന്ന് പറയാൻ തക്കവണ്ണം യാതൊന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. 42-ാമത്തെ സൂറത്ത്, സൂറത്ത് ശൂറ 11-ാമത്തെ ആയത്ത്, സൂറത്ത് ശൂറ 11-ാമത്തെ ആയത്. ഇത് അള്ളാഹുവിന്റെ വിശേഷണത്തെ നിരാകരിക്കുന്നവർക്കും മറുപടി ഉണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ സൃഷ്ടികളോട് ഉപമിക്കുന്നവർക്കും മറുപടി ഉണ്ട്. സൃഷ്ടികളോട് ഉപമിക്കാനും പാടില്ല, വിശേഷണം നിശ്ചയിക്കാൻ പാടില്ല. വിശേഷണം നിശ്ചയിക്കാണ് സമീ ബസീർ എന്ന് പറയില്ലല്ലോ. ഹദീസ് സ്വഹീഹ് മുസ്ലിമിലെ പ്രസിദ്ധമായ ഹദീസാണ്. യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ലസ്മായി ദുനിയ, അള്ളാഹു എല്ലാ രാത്രിയും അതിന്റെ മൂന്നിലൊന്ന് വരുമ്പം ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അതൊരു വിശേഷമാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് എന്ത് ചെയ്യും? ഇറങ്ങി വരും. അള്ളാഹു ആയാലും അള്ളാഹുക്ക് യോജിച്ച പ്രകാരം അള്ളാഹ് ഇറങ്ങി വരും. അത് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അള്ളാഹ് ഇറങ്ങി വരുന്ന നമ്മൾ വിശ്വസിക്കണം. അതൊരു തെളിവായിട്ട് ഒരു ഹദീസ് കൊടുത്തിരിക്കാം. 9-ാമത്തെ വിഷയം ജസ് വെള്ളമാണ്. ഇത് വെള്ളമുണ്ടോ? 9-ാമത്തെ വിഷയം, മാഹിയ ഫായിദത്തു തൗഹീദിൽ മുസ്ലിം. മാഹിയ ഫായിദ തൗഹീദിൽ മുസ്ലിം, മുസ്ലിം മുസ്ലിമിന് തൗഹീദിന്റെ ഗുണം എന്താണ്? ഫായിദ തൗഹീദ് ഉണ്ടായാലുള്ള ഗുണം എന്താണ് പറ? തൗഹീദുള്ളവർക്കുള്ള ഗുണം എന്താണ്? ആഖിറം അല്ലെ, സ്വർഗത്ത് പോവാ. അൽ ഹിദായത്ത് ഫി ദുനിയ വൽ അംനു ഫിൽ ആഖിറ, അതാണ് ഉത്തരം. ദുനിയാവിൽ നേർമാർഗം, പരലോകത്ത് നിർഭയത്വം, നരകമോചനം. അമ്ന് മനസ്സിലായി, അൽ ഹിദായത്തു ഫി ദുനിയ വൽ അംനു ഫിൽ ആഖിറ, അതാണ് ഉത്തരം. തെളിവ് സൂറത്തുൽ അന്നാം 82-ാമത്തെ ആയത്ത്, 6-ാമത്തെ സൂറത്ത്, സൂറത്തുൽ അന്നാം 82-ാമത്തെ ആയത്ത്. തൗഹീദ് ഉള്ളവന് നിർഭയത്വം, നിർഭയത്വം നരകമോചനം, സ്വർഗപ്രവേശനം. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, രണ്ടുണ്ട്. ഇതായത് അല്ലദീന ആമനു, മുഅ്മിനുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർത്താത്തവർ. അപ്പൊ ബഹു ശിർക്ക് കലർത്താതെ അള്ളാഹുവെ മാത്രം വിശ്വസിച്ചവർ, തൗഹീദുള്ളവർ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വം. അംനു എന്ന് പറഞ്ഞാൽ നരകമോചനം, സ്വർഗം, അതിനാണ് അംനു എന്ന് പറയാം. പരലോകത്ത് വഹും മുഹ്തദൂൻ, വഹും മുഹ്തദൂൻ, അവരെന്താണ്? തന്മാർഗചാരികളാണ്. മനസ്സിലായോ? ആയത്ത് മനസ്സിലായോ? ഏ സുഹൃത്ത്? 6-ാമത്തെ സുഹൃത്ത്, അന്നാം 82-2. ഇനി നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടുത്ത ഭാഗമാണ് അതിന്റെ തെളിവ്. ഈ ഹദീസ് അല്പങ്ങൾ പഠിച്ചിട്ടുണ്ടെടുക്ക്. ഏത് മാതാവിന്റെ ഹദീസ് ഉണ്ടല്ലോ, എന്നല്ലേ പോകുന്നു. എന്താണ് അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ അവകാശം എന്നാ ചോദിച്ചത്? ഇവിടുത്തേക്ക് അടിമയുടെ അവകാശം എന്താണ്? ഹഖുൽ ഇബാദി അലല്ലാ അല്ലാ യുഅസ്ബ മല്ലാ യുശ്രിക്കു ബിഹി ശൈഅ, ശിർക്ക് ചെയ്യാത്തവരെ ശിക്ഷിക്കാതിരിക്കലാണ് അള്ളാഹുവിന് അടിമത്തത്തിന്റെ അവകാശം. ശിർക്ക് ചെയ്യാത്തവരല്ല ഒരിക്കലും എന്ത് ചെയ്യില്ല, ശിക്ഷിക്കൂല എന്നർത്ഥം. അതിനനുസരിച്ചാണ് ജീവിതം ഉണ്ടെങ്കിൽ. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ അതിലെന്ത് മനസ്സിലായി? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള സുരക്ഷ, അതാണ് തൗഹീദ്. തൗഹീദിന്റെ നേട്ടം, തൗഹീദിന്റെ ഫായിദ എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ. 10-ാമത്തെ ചോദ്യം, അയ്നല്ലാ, അല്ല എവിടെ, അല്ല എവിടെ, എവിടെ, ഫിസ്സമ. ഭൂരിപക്ഷ ആൾക്കാരും പറഞ്ഞ ശരിയായ ഉത്തരാണ്. ഒരാൾ പറഞ്ഞ അള്ള എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതൊരാൾ അള്ള പരലോകത്തിലാന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൃഷ്ടി പ്രപഞ്ചത്തിനപ്പുറത്താണ്. സൃഷ്ടി അള്ള ഒരു ദിവസം ഉണ്ടാക്കിയതാണ്. അതിന് മുമ്പ് വന്നിട്ടുണ്ട് അള്ളണ്ട്. അപ്പൊ ഈ സൃഷ്ടിയുടെ ഉള്ളിലൊരിക്കലും ആര് വരില്ല? അള്ള വരില്ല. സൃഷ്ടി ആരുണ്ടാക്കിയാണ്? അള്ളണ്ടാക്കിയാണ്. മേശ ആരുണ്ടാക്കിയതാണ്? ആശാരി ഉണ്ടാക്കിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മേശന്റെ കാല് ആശാരിയാവൂല, അതിന്റെ ഭാഗമായിട്ട് ആര് വരൂല? അപ്പൊ തൂണിലും തുരുമ്പിലും അള്ളണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? പറയാൻ പറ്റില്ല. അള്ള പുറത്താണ്, സൃഷ്ടിയുടെ പുറത്താണ്. അത് സൃഷ്ടിപ്പ് എന്നുള്ളത് തന്നെയാ ഉദാഹരിച്ച. അള്ളാഹ് നമുക്ക് ഉദാഹരിക്കാൻ പറ്റില്ല. ഇനി അള്ളാഹ് ആശാരിയോട് ഹോമിച്ചു വിചാരിക്കണ്ട. നമ്മുടെ സൃഷ്ടിപ്പ് എന്ന കർമ്മത്തെയാണ് എന്ത് ചെയ്തത്? ഉദാഹരിച്ച്. മനസ്സിലായില്ല? അപ്പൊ വിഷയം ശരിക്കും മനസ്സിലാക്കണം. അപ്പം അയിനള്ള എന്ന ചോദ്യത്തിന് ഉത്തരം, അള്ളാഹു ഫിസ്തമ ഫൗക്കൽ അർഷ്. എന്താ ഉത്തരം? അള്ളാഹു ഫിസ്തമ ഫൗക്കൽ അർഷ്, അള്ള ഉപരിയിൽ. ഉപരിയിലാണ് എത്ര? അർശിനു മീതെ, ഏറ്റവും മുകളിലുള്ള സൃഷ്ടിയാണ് അർഷ്. അർശിന് മുകളിൽ വേറെ സൃഷ്ടിയില്ല. പ്രപഞ്ചത്തിന്റെ മേൽപ്പുരയാണെന്ത്? അർശ്. അർശിന് മുകളിൽ ഒരു സൃഷ്ടിയിൽ ഏറ്റവും വലിയ സൃഷ്ടിയും ഏറ്റവും മുകളിലുള്ള സൃഷ്ടിയും അർശാണ്. അർശിന് മുകളിലാണ് ആര്? അള്ളാഹു. തെളിവ്, അർറഹ്മാനു അലൽ അർശി തവ, അള്ളാഹു അർശിന് മീതെ ഇസ്തിവാ ചെയ്തു. അള്ള ഇവിടെ അർശിന് മീതെ ഇസ്തിവാ ചെയ്തു. സൂറത്തു ത്വഹ 5-ാമത്തെ ആയത്ത്, 20-ാമത്തെ സൂറത്ത്, 5-ാമത്തെ ആയത്ത്. വേറെ സ്ഥലത്തൊക്കെ കേട്ടോ, ഈ ആയത്തിന് 6 സ്ഥലത്ത് ഖുർആനുണ്ട്. ഒരു തെളിവാണ് ഇവിടെ കൊടുത്ത്. നമ്മൾ എല്ലാത്തിനും ഒരു തെളിവല്ലേ വായിക്കുന്നത്. ഒരു ഹദീസ് പറയാം, സഹീഹ് ബുഖാരിയുടെ ഹദീസ്. ഇന്നല്ലാഹ കതബ കിതാബ, അല്ല ഒരു കിതാബ് എഴുതി, ഒരു രേഖ എഴുതി വെച്ചു. ഇന്ന റഹ്മത്തി സബഖത്ത് അളബി, ആ രേഖയിലുള്ള വാചകം എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിന് കോപത്തെക്കാൾ കൂടുതൽ എന്താണ്? അള്ളാഹുവിന് അള്ളാഹുവിനോട് എതിര് ചെയ്യുന്നതിനോട് കോപമുണ്ട്. അതിനേക്കാൾ ഏറെ തൗബ ചെയ്യുന്നതിനോടുള്ള ഇഷ്ടമാണ് ആർക്കുള്ളത്? അള്ളാഹുവിനുള്ളത്. അതിജയിച്ചിരിക്കുന്നു. ഫഹുവ മക്തൂബ്, അത് എഴുതി വെക്കപ്പെട്ടത് എവിടെയാണെന്ന് അറിയാമോ? ഇന്ദഹു, അള്ളാഹുവിന്റെ അരികിലാണ്. ഫൗക്കൽ അർശ്, അള്ളാഹുവിന്റെ അരികിലാണ് അവിടെ. ഫൗക്കൽ അർശ്, അർശിന് മീതെ. അപ്പൊ അള്ള എവിടെ എന്ന് വെച്ചാൽ ഫിസ്സമ ഫൗക്കൽ അർശ് എന്നാണ് ഉത്തരം. സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു. ഇന്ന റഹ്മത്തി തബഖത്ത് ഗളബി, ഫഹുവ മക്തൂബ് ഇന്ദഹു, അത് എഴുതി വെച്ചിരിക്കുന്നു എവിടെ? അള്ളാഹുവിന്റെ അരികിൽ. അള്ളാഹുവിന്റെ അരികിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഫൗക്കൽ അർശ്. പതിനൊന്ന്, ഹലില്ലാഹു മഅനാബി ദാത്തിഹി അംബി ഇൽമിഹി വസംഇഹി വബസരി. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്, തർക്കമില്ല. അല്ലാഹു അവന്റെ ദാത്തുമായി നമ്മുടെ കൂടെയുണ്ടോ, അതല്ല അവന്റെ അറിവും കേൾവിയും കാഴ്ചയുമായി നമ്മുടെ കൂടെയുണ്ടോ? എന്താ ഉത്തരം? അല്ല, നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. എങ്ങനെ? ദാത്തുമായിട്ടല്ല. അള്ളാഹുന്റെ ദാത്ത് അർത്ഥം ഇതല്ലേ, നമ്മുടെ കൂടെ ഉള്ളത് അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കേൾവി, അള്ളാഹുവിന്റെ കാഴ്ച. ഇവിടെ ഉള്ളതൊക്കെ അല്ല കാണും. ഏത് കൂരിലിട്ടത്തുള്ളത് മാറി കാണും? അല്ല കാണും. മനസ്സിൽ വിചാരിക്കുന്നത് പോലും മാറി കേൾക്കും, അള്ളാഹു കേൾക്കും. പിന്നെ അള്ളാഹുന്റെ കുദ്രത്ത്, അള്ളാഹുന്റെ പ്രവർത്തനം ഇവിടെ ഉണ്ട് അല്ലേ. അള്ളാഹുവിന്റെ അറിവ് എല്ലാം അറിയുന്നുണ്ട്, എന്തൊക്കെ എവിടൊക്കെ വേണ്ടെന്ന് അറിയാൻ നടപ്പാക്കും, അറിയുകയും അത് ചെയ്യും ചെയ്യും. അപ്പൊ അള്ളാഹു അറിവ് കൊണ്ടും കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു മഅന ബിഇൽമിഹി, മനസ്സിലായില്ലേ? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് അവന്റെ അറിവ് മുഖേന. യസ്മഉന വയറാന, നമ്മെ അവൻ കേൾക്കുകയും നമ്മെ അവൻ കാണുകയും ചെയ്യും. തെളിവ് സൂറത്ത് ത്വഹ 46. ഖാല ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വഅറ. അദ്ദേഹം പറഞ്ഞു ഭയപ്പെടേണ്ട. അവൻ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട. അള്ള പറഞ്ഞു മൂസാ നബിയോടും ഹാറൂനും വീണതാണ് നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്നനി മഅകുമ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ള പറയാണ് മൂസാ നബിയോട്, ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട് ഹാറൂ നബിയോടും. അസ്മഉ വഅറ എങ്ങനെയുണ്ട്? ഞാൻ കേൾക്കുന്നു, ഞാൻ കാണുന്നു. അള്ള കൂടെയുണ്ട് എന്ന് പറഞ്ഞ എല്ലാ ആയത്തുകളും എടുത്തു നോക്കിക്കോളൂ, നിങ്ങളൊരു വിശേഷണം ഉണ്ട് അവിടെ. അസ്തിത്വം ഉണ്ട് എന്നല്ല ഉണ്ടാകാം. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചോ കേൾവിയെ കുറിച്ചോ അവിടെ പറഞ്ഞിട്ടുണ്ടോ? അള്ള കൂടെയുണ്ട് എന്ന് പറഞ്ഞ മുഴുവൻ ആയത്തുകളും എടുത്തോളൂ, അവിടൊക്കെ അള്ളാഹുവിന്റെ കേൾവിയെക്കുറിച്ചോ അറിവിനെ കുറിച്ചോ കാഴ്ചയെക്കുറിച്ചോ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അള്ള കേൾവി കൊണ്ടുണ്ട്, അറിവ് കാഴ്ച കൊണ്ടുണ്ട്, അറിവ് കൊണ്ടുണ്ട് എന്നേ അതിനർത്ഥമുള്ളൂ. വഖാല ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വഅറ. 20-ാമത്തെ സൂറത്ത് സൂറത്തു ത്വഹ 46-ാമത്തെ ആയത്ത്. ഇനി ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന രണ്ട് ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഇന്നക്കും തദ്ഊന സമീഅൻ ഖരീബൻ വഹുവ മഅകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്നവനും നിങ്ങളോടൊപ്പം അടുത്തിരിക്കുന്നവനുമായ അള്ളാഹുവോടാണ്. തൊണ്ട പൊട്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? എത്ര മെല്ലെ പ്രാർത്ഥിച്ചാലും കേൾക്കുന്ന അള്ളാഹുവോടാണ്, നിങ്ങളുടെ അടുത്തുള്ള അള്ളാഹുവോടാണ്. മഹൂ മാക്കും, നിങ്ങളുടെ കൂടെയുള്ള അള്ളാഹുവോടാണ്. മറ്റൊരു ദിവസത്തിൽ മനസ്സിലായില്ല, അതിന്റെ അർത്ഥം എന്താ? അവന്റെ അറിവ് കൊണ്ട് അവൻ കേട്ടും കണ്ടും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. 12-ാമത്തെ ചോദ്യം, മാഹുവ അഅലമു ദുനൂബ്, ഏറ്റവും വലിയ കുറ്റം എന്താണ്? വലിയ തിന്മ, അശ്ർക്കുബില്ല. അഅലമു ദുനൂബി അശ്ർക്കുബില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. തെളിവ് സൂറത്ത് ലുഖ്മാൻ 13, 31-ാമത്തെ സൂറത്ത് 13-ാമത്തെ ആയത്ത്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുമുൻ അളീം. മോനെ, ശിർക്ക് ചെയ്യരുത്, ശിർക്ക് വൻ കുറ്റമാണ്. ഹദീസ് സുഹൈല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ഉണ്ടായി, അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും വലിയ കുറ്റം ഏതാണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, അൻ തജാല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖുക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്നിരിക്കലും നീ അവന് പങ്കാളിയെ വെക്കലാണ് ഏറ്റവും വലിയ കുറ്റം. 13-ാമത്തെ ചോദ്യം, മാ ഹുവ ശിർക്കുൽ അക്ബർ, ശിർക്ക് എന്നെ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ശിർക്ക് എന്താ പറയും? നമ്മൾ ഓരോരുത്തർ ഓരോരുത്തർ പറയലാക്കണം. പറഞ്ഞത് എന്താണ് ശിർക്ക്? ശിർക്കുൽ അക്ബർ എന്നാ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കലാണ് എന്ത്? ഏറ്റവും വലിയ ശിർക്ക്. ഹുവ സർഫുൽ ഇബാദ ലിഗൈരില്ലാഹി കദ്ദുആഇ വഗൈരി, പ്രാർത്ഥന പോലുള്ള ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് വ്യവഹരിക്കുന്നതിനാണ്, കൊടുക്കുന്നതിനാണ് എന്ത് പറയാ? വലിയ ശിർക്ക്. അതല്ല ഒരിക്കലും പൊറുക്കാത്താണ്. തെളിവ് സൂറത്ത് ജിൻ 20, 72-ാമത്തെ സൂറത്ത് 20-ാമത്തെ ആയത്ത്. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, പറയുക, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, ശിർക്ക് വെക്കൂല. പ്രാർത്ഥന അല്ല അല്ലാത്ത കൊടുക്കലപ്പം എന്തായി? ശിർക്കായി. പ്രാർത്ഥന അല്ല അല്ലാത്ത കൊടുക്കുക ശിർക്കാണ്. വലാ ഉശ്രിക്കു ബിഹി അഹദാണ്, ഞാൻ ഒരിക്കലും അല്ലാതെ ശിർക്കു. ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ, ഏതാ സൂറത്ത്? സൂറത്തുൽ ജിൻ 72-ാം സൂറത്ത്, 20-ാമത്തെ ആയത്ത്. ഹദീസ് അക്ബറുൽ കബായിരി അൽ ഇസ്റാഖു ബില്ലാ, വൻ കുറ്റം അള്ളാഹുവിൽ പങ്കു ചേർക്കണം. ഏറ്റവും വലിയ കുറ്റം എന്താണ്? അള്ളാഹുവിൽ പങ്കു ചേർക്കണം. പതിനാലാമത്തെ ചോദ്യം, മാ ഹുവ ളററു ശിർക്കിൽ അക്ബർ, വലിയ ശിർക്ക് ചെയ്താലുള്ള ദോഷം എന്താണ്? ഒരുപാട് ദോഷമുണ്ട്, ഒന്ന് പറയും, പ്രധാനപ്പെട്ട ദോഷം പറയും. ആ, നരകം നിർബന്ധമാവും അല്ലെ, സ്വർഗം നിഷിദ്ധാവും, പിന്നെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, അവർക്കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റൂല, അവരുടെ പാപങ്ങളൊന്നും ഒരിക്കലും പുറക്കൂല, ഒരുപാട് ദോഷം, വലിയ ദോഷങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, അശ്ർക്കുൽ അക്ബർ യഹരിമു സാഹിബഹു മിൻ ദുഖൂലിൽ ജന്ന വയുഹല്ലദുഹു ഫിന്നാർ. ശിർക്കുൽ അക്ബറിന്റെ ഏറ്റവും വലിയ കുഴപ്പം, അത് ചെയ്ത ആളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സമ്മതിക്കൂല, നരകം അനശ്വരമാക്കപ്പെടും. അയാൾ നരകത്തിൽ എന്തായിരിക്കും? എന്നും കഴിച്ചു. വയുഹല്ലദുഹു ഫിന്നാർ, ആ ശിർക്ക് അവനെ നരകത്തിൽ അനശ്വരമാക്കും. തെളിവ് സൂറത്തുൽ മാഇദ 72, ഇന്നഹു മനുഷ്യരിക്ക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാലിൽ ളാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് ചെയ്താൽ, സ്വർഗം അള്ളാഹുവിന് തടഞ്ഞു, നരകം അവന്റെ സങ്കേതമാണ്. അഞ്ചാമത്തെ സൂറത്ത് അൽ മാഇദ 72 ആയത്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്, മൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖല നാർ, അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. 15 ചോദ്യം, ഹൽ യൻഫൗ അമലു മിന ശിർക്ക് മാ ശിർക്ക്, ശിർക്കിന്റെ കൂടെ അമല് ചെയ്താൽ ഫലമുണ്ടോ, ശിർക്ക് ചെയ്യുന്നവന്റെ കർമ്മം അള്ളാഹു സ്വീകരിക്കുമോ എന്ന ചോദ്യം പറയും. തെളിവ് സ്വീകരിക്കൂലെന്നുള്ള തെളിവ്, ലാ യൻഫൗ അമലു മാ ശിർക്ക്, ഒരിക്കലും അമല് ശിർക്കോട് കൂടി പ്രയോജനപ്പെടൂല. ഇല്ല എന്ന ശിർക്ക യഹബിത്തുൽ അമല കുല്ലഹു, എല്ലാ അമലിനെയും തകർത്ത് കളയുന്നതാണ് എന്ത്, ദുർബലമാക്കുന്നതാണ് ശിർക്ക്. തെളിവ് സൂറത്തുൽ അന്നാം 88, വലൗ അശ്റകു ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, വലൗ അശ്റകു, അവർ ശിർക്ക് വെച്ചാൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ അമൽ ചെയ്തതെല്ലാം പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഇങ്ങനെ സൂറത്തുൽ സുമറിലുണ്ട്, ലഖദ് ഊഹിയയിലേക്ക വൈലല്ലദീന മിൻ ഖബലിക ലൈ നശ്റക്ത ലഹബിത അൻഅമലു ഇവിടെ സൂറത്തുൽ അന്നാം 6 സൂറത്ത് 88 ആയത്. ഹദീസ് 88:88, സ്വഹീഹ് മുസ്ലിം, മൻ അമില അമല അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർക്കുഹു, ആരെങ്കിലും ശിർക്ക് വെച്ചുകൊണ്ടൊരു അമല് ചെയ്താൽ, എന്നിൽ പങ്കു ചേർത്തുകൊണ്ടൊരു അമല് ചെയ്താൽ, അവനെയും അവന്റെ ശിർക്കിനെയും ഞാൻ കളയും, തള്ളും, സ്വീകരിക്കൂല, അള്ള എടുക്കൂല. അതാണ് അടുത്ത തെളിവ്. 16 ചോദ്യം, ഹലി ശിർക്കു മൗജൂദുൻ ഫിൽ മുസ്ലിമീൻ, ഒരാൾ മുസ്ലിമായാൽ അവരിൽ ശിർക്ക് വരാനിടയുണ്ടോ, മുസ്ലിങ്ങളിൽ ശിർക്കുണ്ടോ? ഉണ്ട് അല്ലേ, മുസ്ലിങ്ങൾ ശിർക്ക് വരും. തെളിവെന്താ? മുസ്ലിങ്ങളിൽ ശിർക്ക് വരും തെളിവെന്താ? ഖുർആനായത് വരെ ഞാൻ സോറസ്ക്ക് മൗജൂദത്തും വരും മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കാണ് ശിർക്ക് മുസ്ലിങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യൂസുഫ് 106, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാ ഇല്ലാ വഹും മുശ്രിക്കൂൻ, ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അവർ മുഅ്മിൻ ആകുന്നില്ല, അവർ വിശ്വസിക്കുന്നില്ല. അള്ളാഹു വിശ്വസിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തുണ്ട്? അപ്പൊ അള്ളാഹു വിശ്വസിക്കുന്നവരിൽ തന്നെ ശിർക്കുണ്ടാവും, സാധ്യത ഉണ്ട്, സൂക്ഷിക്കണം. സൂറത്ത് യൂസുഫ് 12 സൂറത്ത് 106 ആയത്, അവസാനത്തിലുള്ള ഭാഗത്തിലുള്ള ആയത്, 12 സൂറത്ത് യൂസുഫ് 106 ആയത്. ഇനി ഒരു ഹദീസ് ഉണ്ട് സഹീഹ് തിർമിദി, ലാ തഖൂമു സാഅത്തു, ലോകാവസാനം സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്തിലെ ചില കബീലകൾ ചേരുന്നത് വരെ, ഗോത്രങ്ങൾ എവിടെ ചേരും, ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ കൂടെ ചേരും, കൂടെ ചേരുക മാത്രല്ല, ഹത്താ യഅബുദുൽ അവസാൻ, വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കും. ഇന്ന് ഖബറിനെ ആരാധിക്കും, ഖബറിനെ വിഗ്രഹമാണ്, പിന്നെ ഖബറുകൾ വിഗ്രഹം ഉണ്ടാക്കി വെച്ചാൽ മുസ്ലിങ്ങൾ ചെയ്യാമെന്നാണ് എന്ത് ചെയ്യും, ആരാധിക്കും. എന്നല്ലേ പല മഖ്ബറകളിലും മറമാടപ്പെട്ട മഹാന്മാരുടെ ഛായാചിത്രങ്ങളൊക്കെ ഇപ്പൊ തന്നെ എന്തിട്ടുണ്ട്, തൂക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഉമ്മത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തന്നെ ആരാധിക്കാതെ ഖിയാമത്തുനാൾ ഉണ്ടാവില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് തെളിവ്. 17 ചോദ്യം, മാ ഹുക്മു ദുആഇ ഗൈറില്ലാ കലൗലിയായി വസാലിഹീൻ, ഔലിയാക്കളും സാലിഹീങ്ങളും ഉൾപ്പെടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നതിന്റെ ഹുക്കും എന്താ, വിധി പാടുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ ചെയ്താൽ എന്താണ് അതിന്റെ വിധി? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഹുക്കും എന്താ, അതിന്റെ വിധി മാ ഹുക്കുമു ദുആ ഗൈറില്ലാ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഹുക്കുമു, വിധി എന്താ? ഔലിയ വസാലീൻ, ഔലിയാക്കളെ പോലെ സാലീങ്ങളെ പോലെ ഒക്കെ ഉള്ളവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ വിധി എന്താ? അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നം? ശരിയാണ്, എല്ലാവരും പറയാം. അങ്ങനെ ചെയ്താൽ അത് നിർബന്ധമായി നരകത്തിൽ പ്രവേശിക്കും. ദുആവും ഷിർക്കും, ഷിർക്കാണെന്നുള്ള വിധി. അള്ളാഹ് അല്ലാത്തൊരു പ്രാർത്ഥന എന്താണ്? ഷിർക്കാണ്. എങ്ങനെ ഷിർക്ക്? യുദ്ധഹുന്നാർ, നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ഷിർക്ക്. തെളിവ് സൂറത്തു ശുആറ 213. فلا تدعوا مع الله إلها آخر فتكون من المعذبين. അള്ളാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ നിങ്ങൾ വിളിക്കരുത്, നിങ്ങൾ ശിക്ഷ ലഭിക്കുന്നവരിൽ പെടും, നരകം കിട്ടും. അപ്പൊ ഷിർക്കാണ്, ശിക്ഷ കിട്ടും. فلا تدعوا مع الله إلها آخر فتكون من المعذبين. 26 സൂറത്ത് അശ്വറ 213 ആയത്ത്. ഹദീസ് നേരത്തെ വായിച്ച ഹദീസ് തന്നെ, മൻ മാത്തവഹോ യദൂ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലന്നാർ, അള്ളാഹുവിൽ പങ്കു ചേർത്ത് കൊണ്ടൊരാൾ മരിച്ചാൽ നരകത്ത് പ്രവേശിച്ചു. 18 ചോദ്യം, ഹലി ദുആ ഇബാദത്തും ഇല്ല, ഒരാൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണോ? ഞാൻ അതെ. തെളിവ് ദുആ ഇബാദത്താണ്. തെളിവ് ദുആ പോലെ ഇബാദ എന്നുള്ള ഹദീസ്. ആയത്തേതാ സൂറത്തു ഗാഫിർ 60. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ദുആഇ മല്ല അൻ ഇബാദത്തി സയദ്ഖുലുന ജഹന്നമ ദാഖിര. നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചു എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, ഞാൻ ഉത്തരം തരും. അള്ളാഹുവിനെ മാത്രം അറിയുമ്പോൾ തന്നെ ഇബാദത്തായി. എനിക്ക് ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കരിച്ചാൽ നിന്നരായി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. 40 സൂറത്ത് അൽ മുഅ്മിൻ ഒരു പേര്, ഗാഫിർ എന്ന് വേറൊരു പേര്, അതിൽ 60 ആയത്. പിന്നെ അദ്വാ ഹുവൽ ഇബാദ എന്ന് പറയുന്ന നുഅ്മാൻ ബിൻ ബഷീർ അന്തരിക്കപ്പെടുന്ന ഹദീസ്. ചോദ്യപ്പെട്ടത് ഞാൻ, ദുആ ഇബാദത്താണോ? ദുആ ഇബാദത്താണോ? ഹലി ദുആ ഇബാദത്തുൻ ലില്ലാ, താര അള്ളാഹുവിനുള്ള ഇബാദത്താണോ ദുആ? ആണും ഉത്തരം. തെളിവ് ഈ രണ്ട് ഒരായത്തും അധികം നമ്മൾ പറഞ്ഞു. വീട് കൂടുന്നുണ്ടോ? അടുത്ത ചോദ്യം 19. ഇനി ഒന്നാം ഫസ്റ്റ് വയർ ഉത്തരം പറയും ഓരോരുത്തർ. ഇവിടെ നോക്കി വലത്ത് ഭാഗത്ത് ഞാൻ ഉണ്ടോ, ഹൽ യസ്മഉൽ അംവാത്തു അദ്വാ, ഹൽ യസ്മഉൽ അംവാത്തു ദ്വാ, മരിച്ചുപോയവർ പ്രാർത്ഥന കേൾക്കുമോ എന്നാ ചോദ്യം. ഉത്തരം പറയും ഇല്ല. ഒരു തെളിവ് വരാൻ പറ്റും? അതിന്റെ ആർക്കെങ്കിലും തെളിവ് വരാൻ പറ്റും കേൾക്കൂല എന്നുള്ളത്? ആ പറയും. ആ ഏതെങ്കിലും ആയത്തോ കഷ്ണം എന്തെങ്കിലും പറയും, പറഞ്ഞു കേൾക്കൂല എന്നുള്ള ആയത്തേതാ? അതിന് പുറത്തുള്ളവർക്ക് പറയാം ഏതായിട്ട്? ദുഹം ലായസ്മോ ദുആക്കുന്നതിൽ പെട്ടാണ്. ഇന്നക്ക ലാതുസ്മിഉൽ മൗത്ത, മരിച്ചവരെ നീ കേൾപ്പിക്കുകയില്ല. യഥാർത്ഥത്തിൽ ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതിനാണ് ആ ആയത്ത്. സൂറത്തു നംലിലെ 80 ആയത്ത്, 29 സൂറത്ത് 80 ആയത്ത്. ഇന്നക്ക ലാതുസ്മിഉൽ, മരിച്ചവർ കേൾക്കുമെങ്കിൽ പിന്നെ ചിന്തിക്കാത്തവരെ ചിന്തിപ്പിക്കൂല എന്നുള്ളതിന് ആ ഉദാഹരണം പറയാൻ പറ്റില്ലല്ലോ. മരിച്ചവര് കേൾക്കെങ്കിൽ, മരിച്ച അയാളെ കൽബ് മരിച്ചു, നീ വെറുതെയാണ് ഓതിക്കൊടുത്തിട്ടോ ചിന്തിക്കൂല എന്ന് പറയണമെങ്കിൽ, മരിച്ചവരെ കേൾപ്പിക്കാൻ പറ്റൂല എന്ന് പറയണമെങ്കിൽ മരിച്ചവരൊരിക്കലും ചെയ്യരുത്. മരിച്ചവര് കേൾക്കൂല എന്നുള്ള തർക്കമറ്റ സംഗതിയാണ്. തർക്കമറ്റ സംഗതിയിൽ മാത്രമേ ഉദാഹരണം പറയുള്ളൂ, പ്രത്യേകിച്ച് അല്ല. തർക്കമുള്ള ഒരു സംഗതി വെച്ച് ഉദാഹരണം പറയാൻ പറ്റുമോ? പറ്റൂല. ഉറപ്പുള്ള സംഗതി വെച്ചാൽ എന്തെയുള്ളൂ ഉദാഹരണം പറയുള്ളൂ. കാക്കയെ പോലെ കറുപ്പം തന്നെ കാക്കവിനെ വെളുത്താൻ പറ്റൂല, മനസ്സിലായില്ലേ? കാക്ക കറുപ്പാന്നുള്ളത് സർവാംഗീകൃതമാണെങ്കിലേ ആ ഉദാഹരണം ചെയ്യാൻ പാടുള്ളൂ, പറയാൻ പാടുള്ളൂ. മരിച്ചവര് കേൾക്കുക എന്നുള്ള ഉറപ്പാണ്. അവരാണ് ചിന്തിക്കാത്തവരെ പറ്റി കുറയാൻ തുടങ്ങുന്നത്. ഇന്നക്കല തുസ്മിഉൽ മൂത്ത, ഒരാഴ്ച കൂടി. വമാ അൻതബി മുസ്മിഇമ്മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെ നീ കേൾപ്പിക്കുകയില്ല. സൂറത്തു ഫാത്തർ 22. ഖബറുകളിലുള്ളവരെ നീ കേൾപ്പിക്കുകയില്ല. സൂറത്തു ഫാത്തർ 35 സൂറത്ത് 22 ആയത്. ഇനി ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കേണ്ട ഹദീസ്. ഇന്നലില്ലാഹി മലായിക്ക, അള്ളാഹുവിന് മലക്കുകളുണ്ട്. സയ്യാഹീന ഫിലർ, അവർ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാം അവരെനിക്ക് എത്തിച്ചേരും. അപ്പൊ നമ്മൾ റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്താ പറയാ? അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറയും. പക്ഷെ അത് റസൂൽ കേൾക്കൂല, നേരിട്ട് കേൾക്കൂല, മറക്കൂല. പക്ഷെ റസൂൽ അത് മറക്കും. എപ്പോ? നമ്മൾ സലാം പറഞ്ഞിരിക്കുന്നു എന്ന് മലക്കുകൾ അവിടെ പോയിട്ട് വിവരം കൊടുക്കും. അതെന്തിനാ മലക്കുകൾ നേരിട്ട് കേൾക്കുന്നത്? പിന്നെ മലക്കുകൾ ആവശ്യമുണ്ടോ? നമ്മളെ സലാത്തു സലാമും റസൂൽ കേൾക്കുവോ? കേൾക്കൂല. അതവിടെ റസൂൽ അറിയൽ എങ്ങനെയാണ്? റസൂൽ മടക്കൽ എങ്ങനെയാണ്? മലക്കുകളെ വെച്ചിട്ട് കൊടുക്കും റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അതന്നെ തെളിവ്. 20-ാമത്തെ ചോദ്യം, അടുത്ത ആള്, ഹൽ നസ്തഗീസു ബിൽ അംവാതി അബിൽ ഗായിബീൻ, നമുക്ക് മരിച്ചുപോയവരോടും സ്ഥലത്തില്ലാത്തവരോടും ഇസ്തിഗാസ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നത്? ആ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ശരിക്കും വായ തുറന്നു പറയും, പറ്റൂല. പറ്റു തെളിവ് പറയും. അങ്ങനെ ഇസ്തിഗാസ ചെയ്താൽ അത് പറ്റൂല എന്നുള്ള തെളിവ് പറയും. അറിയോ വേറെ ആർക്കും അറിയാം? അവിടെ പറയാം, ആരെങ്കിലും ഒരു തെളിവ് പറയും. ഇസ്തിഗാസ അള്ളാഹുവോട് മാത്രമാണ് നടത്തുന്നത് ഖുർആനിലായത് പറയും. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് മാത്രം ഇസ്തിഗാസ, ഇസ്തിഗാസന പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ട സഹായതട്ടത്തിനാണ്. നാളെ മറ്റന്നാൾ കിട്ടിയാൽ പോരാ, ചില കാര്യങ്ങൾ സാവകാശം കിട്ടിയാൽ മതിയാവും. ചോദിക്കുന്ന ചില കാര്യം എന്തിപ്പോ തന്നെ കിട്ടേണ്ടി വരും. ഇപ്പൊ മഴയില്ലാതെ വരൾച്ച വരുന്ന എന്തെങ്കിലും മഴ കിട്ടിയാൽ പോരാ. മഴ ചോദിക്കുന്നതായിരിക്കും ഇസ്തിഗാസ എന്ന് പറയാം. റൈസ് എന്ന മഴയാണ്, മഴ ചോദിച്ചു. റൗസ് എന്ന സഹായം, സഹായം ചോദിക്കുന്നതിന് എന്ത് ചെയ്യും? അത് ഉപയോഗിക്കും. അപ്പൊ അടിയന്തരമായി കിട്ടേണ്ട സഹായങ്ങൾക്കാണ് ഇസ്തിഗാസ. യുദ്ധത്തിലെ വിജയം എന്തെങ്കിലും കിട്ടിയാൽ പോരാ, യുദ്ധം ചെയ്യുമ്പോൾ തന്നെ കിട്ടണം. അതാണ് യുദ്ധത്തിന് മുമ്പുള്ള ദുആ, ബദറത്തിന് മുമ്പുള്ള ദുആണ്. ഇസ്തിഗാസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തു, റബ്ബിനോട് മാത്രം ഇസ്തിഗാസ ചെയ്തു. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകി. സൂറത്തുൽ അൻഫാൽ 9, 8-ാമത്തെ സൂറത്തു, 9-ാമത്തെ ആയത്ത്. മറ്റൊന്ന് ഹദീസ്, ഹസനായ ഒരു ഹദീസ് പറയാണ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസാബഹു അമ്മുൻ ഔ അമ്മുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖമോ പ്രയാസമോ ഉണ്ടായാൽ പാല അദ്ദേഹം പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. രാവിലെ എന്നുള്ള ദിക്ർ തന്നെയല്ലേ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് പഠിച്ചോ? ആ ദിക്ർ പഠിച്ചോ? പഠിച്ചില്ല. യാ ഹയ്യു യാ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, നിന്റെ കാരണം കൊണ്ട് ഞാൻ ഇസ്തിഗാസ ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവോട് മാത്രമാണ് ഇസ്തിഗാസ നടത്തുന്ന ഈ ആയത്തും ഈ ഹദീസും വ്യക്തമാക്കുന്നത്. അടുത്ത ചോദ്യം അടുത്ത ആളോട്, അൽ യജൂസുൽ ഇസ്തിയാനത്തു ബിഗൈരില്ല, സഹായതേട്ടം, അതായത് പെട്ടെന്ന് കിട്ടേണ്ടതോ ഭാവിയിൽ കിട്ടേണ്ടതോ, സ്വർഗം കിട്ടണേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കിട്ടിയാലും മതി, ആ കാര്യങ്ങൾ ഇസ്തിയാന പ്രാർത്ഥന സഹായതേട്ടം അള്ളാഹു അല്ലാത്തവരോട് പറ്റുമോ? പറ്റില്ല. തെളിവ്, അള്ളാഹുവോട് മാത്രമേ ഇസ്തിയാനത്ത് ചെയ്യാൻ പാടുള്ളൂ. തെളിവ് ആരാ പറയാ? അപ്പൊ ഒരാൾ നിങ്ങളോട് അള്ളാഹനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ തെളിവ് വെച്ചാൽ പറയില്ല. ആ അതന്നെ ഒക്കെ പറയും, ശരിയാണ്. ഈ ആക്കനാബുദു വയ്യാക്കനസ്തൈ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം. അത് തന്റെ ഇടം വേണ്ടേ? നമ്മൾ പഠിച്ച വിഷയത്തിൽ ഉറപ്പുവാണ്, അതിനായി ചോദ്യരൂപത്തിൽ ചോദിക്കണം. ചോദ്യരൂപത്തിലാവുമ്പോൾ നമ്മൾ മനസ്സിലെന്തെയും, ഇത്രയും ദിവസം നമ്മൾ പഠിച്ച വിഷയം ഉറച്ചെക്കും. സ്വത്ത് ഫാത്തിഹയിൽ 5-ാമത്തെ ആയത്ത് തെളിവ്, ഇതാ കാലത്തെ വസ്തുതയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നുമറുമായി യാത്രയ സമയത്ത് പറഞ്ഞത്, ഇതാ സഹൽത്ത പത്തലില്ല, ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കണം. വൈദത്താൻത പത്തായും ഇല്ല, എന്ത് ചെയ്യണം? സഹായം തേടിയാൽ അള്ളാഹുവോട് മാത്രം സഹായം തേടണം എന്ന് പറയുന്ന ഹദീസ്. 22-ാമത് ചോദ്യം അടുത്താലോട്, ഹൽ നസ്തഈനു ബിൽ അഹ്യായിൽ ഹാദിരീൻ, ജീവിച്ചിരിക്കുന്ന ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? സ്ഥലത്തുള്ള ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റോ? പറ്റും. തെളിവ് പറയും. ജീവിച്ചിരിക്കുന്ന ഒരാളോട് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റുന്നതാണ്. തെളിവ് പറയും. ഇവിടെയും പറഞ്ഞാൽ അതെ പറ്റും. സീമ യക്കദിർ, അയാൾക്ക് കഴിയുന്ന വിഷയത്തിൽ സഹായം ചോദിക്കാം. പറയാ, അറിയോ ഏതാ? ആരെങ്കിലും പറയോ? തെളിവ് അറിയോ? മറ്റുള്ളവരോട് സഹായം ചോദിക്കാം എന്നുള്ളതിന് തെളിവ്. ഹയ്യും കാതിറുമായ ആൾ, ഹാളറും കാതിറുമായ ആളോട്, ജീവിച്ചിരിപ്പുള്ള സ്ഥലത്തുള്ള നമ്മൾ ചോദിച്ച കാര്യം ചെയ്തു തരാൻ കഴിവുള്ള ഒരാളോട് സഹായം ചോദിക്കാം. അത് അള്ളാഹുവോട് മാത്രമേ സഹായം ചോദിക്കാവുന്ന ഇതിലല്ല. തെളിവ്. ആ വസ്സൽമൻ അർസല്ല എന്നുള്ളത് സ്ഥലത്തുള്ളവരോട് ചോദിക്കാനുള്ള തെളിവാണോ? മരിച്ചു വേണ്ട ഇമാനോട് ചോദിക്കാനുള്ള തെളിവാണ്. പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം. അങ്ങോട്ടും കൊണ്ട് സഹായിക്കണേ അങ്ങോട്ടും കൊണ്ട് ചോദിക്കും ചെയ്യാലോ. ചെറുക്കാണെങ്കിലേ പറയില്ലല്ലോ. വലാത്ത ആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും സത്വതയിലും സഹായം ചോദിക്കാൻ പാടില്ല. സൂറത്തുൽ മാഇദ രണ്ടാമത്തായ അഞ്ചാമത്തെ സൂറത്ത് രണ്ടാമത്തായ പരസ്പരം സഹായം ചോദിക്കാം. സ്വഹീ മുസ്ലിമിലെ ഹദീസാണ് തെളിവ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാക്കാന ലബ്ദു ഫീ ഔനി അഖീഹി. ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം ആ അടിമയെ അള്ളാഹു സഹായിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വേറൊരാളെ സഹായിക്കും, നമ്മൾ ആര് സഹായിക്കും? അള്ളാഹു സഹായിക്കും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാം, പരസ്പര സഹായമാകാം എന്നതിന് കിട്ടിയില്ലേ? ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, അൽ യജൂസു നദ്റു ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചേരാൻ പറ്റുമോ? ഉള്ളാർദങ്ങള് അമ്പർദങ്ങൾക്ക് നേർച്ചേരാൻ പറ്റുമോ? അതിനെ പറ്റൂല. തെളിവറിയോ? തെളിവ് സൂറത്തു ആലി ഇംറാൻ 35-ാമത്തെ ആയത്ത്. റബ്ബി ഇന്നി നദറത്തു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി. റബ്ബേ, എന്റെ ഗർഭാശയത്തിലുള്ളത് ഞാൻ നിനക്ക് നേർച്ചയാക്കിയിരിക്കുന്നു, സ്വീകരിക്കണേ. പള്ളിയിലാണ് മറിയം ബി വളർന്നത്, എല്ലാവർക്കും അറിയില്ലേ നേർച്ചയാണ്. ആ നേർച്ച ആരോടാ? റബ്ബി ഇന്നി നദറത്തു, റബ്ബേ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ലക്ക നിനക്ക്. അപ്പൊ അള്ളാഹുവിന് കൊടുക്കുന്നൊന്നും വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, നേരത്തെ കൊടുക്കില്ലേ? അപ്പൊ നേർച്ച അള്ളാഹുള്ളതാണെങ്കിൽ ഒരു കാരണം ചെയ്യാൻ പാടില്ല, വേറെ ആര് കൊടുക്കാൻ പാടില്ല. അപ്പൊ റബ്ബി ഇന്നി നദർത്തു ലക്ക എന്നുള്ളതാണ് വാക്ക്, നിനക്കാണ് നേർച്ച. സൂറത്ത് ആലു ഇംറാൻ 35, മൂന്നാമത്തെ സൂറത്ത് 35. ഒരു ഹദീസ് ഉണ്ട്, മൻ നദറാ യുതീ അല്ലാഹു ഫലുതീഹു, പുണ്യം ചെയ്യണമെന്ന് ആരെങ്കിലും നേർച്ച നടന്നാൽ ആ പുണ്യം അവൻ ചെയ്യണം. വമൻ നദറാ യസീ ഫലാ യസീ, അള്ളാഹനെ ധിക്കരിക്കുമെന്ന് ആരും നേർച്ച നടന്നാൽ ധിക്കരിക്കാൻ പാടില്ല. സൂറത്തോ ആലു ഇംറാൻ മൂന്നാമത്തെ സൂറത്ത് 35-ാമത്തെ ആയത്ത്. മൂന്നാമത്തെ സൂറത്ത് 35-ാമത്തെ ആയത്ത്. 24-ാമത്തെ ചോദ്യം, ഹൽ യജൂസു സബൂ ലിഗൈരില്ല, അറവ് ബലി അള്ളാഹു അല്ലാത്തവരുടെ പേര് ബലി ഇറക്കാൻ പറ്റുമോ? മറ്റു പക്ഷേ തെളിവറിയോ? ചെറിയ സുഹൃത്ത, അള്ളാഹുവിന് മാത്രമാണ് ബലി ഇറക്കേണ്ടത്. വളരെ ചെറിയ സുഹൃത്ത, കാണാൻ തന്നെ ഖുർആൻ ഏറ്റവും ചെറിയ സുഹൃത്ത്. അതിന് ചെറിയ സുഹൃത്തില്ലേ? ആ അവസാനത്തായിട്ട് പറയും. ആ അതിൽ അതിന് മുമ്പ് ഫസല്ലി റബ്ബിക വൻഹർ, വൻഹർ എന്ന് പറഞ്ഞാൽ ബലിയെറുക്ക, മനസ്സിലല്ലേ? റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, റബ്ബിന് വേണ്ടി ബലിയെറുക്ക, ബലിയെറുക്കൽ റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം. സൂറത്തുൽ കൗസർ രണ്ടാമത്തായ വൻഹർ എന്ന് പറഞ്ഞാൽ വദ്ബഹ് അറക്കുക എന്നാണ്. ഹദീസ് സഹീഹ് മുസ്ലിം, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് ബലി അറക്കുന്നവനെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു എന്നാണ് ഹദീസ്. 25-ാമത്തെ ചോദ്യം, ഹൽ യജൂസു തവാഫു ബിൽ ഖുബൂർ, ഖബർ തവാഫ് ചെയ്യാൻ പാടുണ്ടോ? പട്ടത്ത് ചുറ്റലും നീളത്ത് ചുറ്റലൊക്കെ അല്ലേ, പറ്റുമോ? പറ്റൂല. തെളിവ്, തവാഫ് കഅബയിൽ മാത്രമേ പറ്റുള്ളൂ. തെളിവ് സൂറത്ത് ഹജ്ജിലാണ്, 22-ാമത്തെ സൂറത്ത് 29-ാമത്തെ ആയത്ത്. വല്യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ചിരപുരാതനമായ ആ ഭവനം കഅബാലയത്തെ മാത്രം തവാഫ് ചെയ്യണം. അള്ളാന്റെ കൽപ്പന അങ്ങനെയാണ്, വേറെ എവിടെ ചെയ്യാൻ പാടില്ല, തവാഫ് ചെയ്യാൻ പാടില്ല. ഒരു ഹദീസ് ഉണ്ട് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസ്, മൻ താഫ ബിൽ ബൈത്തി സബ്ഹാൻ ഫസല്ലാ റക്അതൈനി കാനക ഇത്തിഖ് റഖബ, ഒരാൾ 7 പ്രാവശ്യം കഅബ തവാഫ് ചെയ്തതിന് ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കും ചെയ്താൽ ഒരടിമയെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. അപ്പൊ തവാഫ് കഅബയിൽ മാത്രമേ ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ, ശരിയത്താക്കിയിട്ടുള്ളൂ. 26-ാമത്തെ ചോദ്യം, അടുത്താൽ തെളിവ് ഞാൻ പറഞ്ഞില്ലേ, സൂറത്ത് ഹജ്ജ് 22-ാമത്തെ സൂറത്ത് ഹജ്ജ് 29-ാമത്തെ ആയത്ത്. വല്യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് ഫലിഖ്ലു നഫസഹും വലിയുഫു നുദൂറഹും വല്യത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്. അടുത്ത ആളുടെ ചോദ്യം, അൽ തജൂസു സ്വലാത്തു വൽ ഖബറു അമാമക്, മുന്നിൽ ഖബർ ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ പറ്റുന്ന ചോദ്യം, ഖബറിന്റെ മുന്നിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുന്ന ചോദ്യം. ചോദിക്കപ്പെട്ട ഒരാളുണ്ട്, അയാൾ ഉത്തരം പറയണ്ട, അവിടെ ചോദിക്കുന്ന ആൾ പറയട്ടെ, പറ്റുമോ? മുന്നിൽ ഖബർ, മയ്യത്തല്ല, ഖബർ, ഖബർ ഉണ്ടെങ്കിൽ ആ ഖബറിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുന്ന ചോദ്യം ഇല്ല. തെളിവറിയാം, നിസ്കരിക്കേണ്ടത് കഅബന്റെ നേരെയാണ്, ഖബറിന്റെ നേരെയല്ല. ഇന്ന് ഖബറിന്റെ നേരെ തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിസ്കരണം സുജൂദ ഉദ്ദേശിക്കുന്നു, ഖബറിന്റെ പോയി സുജൂദ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പാടില്ല. സുജൂദ് ചെയ്യേണ്ടത് കഅബന്റെ നേരെ ആയിരിക്കണം. സൂറത്തുൽ ബഖറ 144. പവല്ലി വജഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന് നേരെ മാത്രം എന്റെ മുഖം തിരിക്കണം. സൂറത്തുൽ ബഖറ രണ്ടാമത്തെ സൂറത്ത് 144 ആയത്. ഹദീസ് ലാ തജ്ലിസു അലൽ ഖുബൂർ, ഖബറിൽ ഇരിക്കാനും പാടില്ല, വലാ തുസല്ലു ഇലൈഹ, ഖബറിനെ നമസ്കരിക്കാനും പാടില്ല. ഒട്ടും അതിലപ്പുറത്ത് ഖബർ ഖബർസ്ഥാന ഖബറിന്റെ സാരല്ല, ഒട്ടും മുന്നിൽ ഖബർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. ചില പള്ളികളൊക്കെ മഹാന്മാരെ ഖബറും മിഹ്റാബിൽ എടുത്തിട്ടുണ്ടാവും ചിലപ്പം, അങ്ങനത്തെ പള്ളിയിലും തിരുതിരിക്കലും നമസ്കരിക്കരുത്. 27-ാമത്തെ ചോദ്യം, മാ ഹുക്മുൽ അമലി ബിസ്സിഹർ, സിഹർ ചെയ്യുന്നതിന്റെ വിധി എന്താ? സിഹർ മാരണം, കൂടോത്രം, അത് ചെയ്യുന്നതിന്റെ ഹുക്കും എന്താ? അങ്ങനെ ചെയ്താൽ ഇസ്ലാം അയാളെ കുറിച്ച് എന്താ പറയുന്നു അറിയോ? ആർക്കെങ്കിലും അറിയോ എന്താ സിഹർ ചെയ്യുന്നതിന്റെ വിധി? കുഫറാണ്, കുഫർ, കാഫറാവും. സിഹർ ചെയ്താൽ ഇസ്ലാം എന്ന് ഓർത്തുപോയി. ഒരാൾ സിഹർ ചെയ്താൽ പിന്നെ അങ്ങനെ ചില ആളുകളെ കുറിച്ച് ഇവർ സിഹർ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ? സിഹർ പാടില്ല എന്ന് നമ്മൾ പറയുന്നു. പുറത്ത് നാട്ടിൽ പലരും പ്രചരിപ്പിക്കുക എന്താണ്, ഇവർ സിഹർ തിരിച്ചുകൊണ്ടിരുന്നവരാണ്, നടപ്പാക്കുന്നവരാണ്. ഔദുബില്ല, സിഹർ ചെയ്തവൻ കാഫറായി. ഏറ്റവും വലിയ രണ്ടാമത്തെ കുറ്റാണെന്ത്? സിഹർ. തെളിവ്, സിഹർ കുഫ്രാൻ തെളിവ്, സൂറത്തുൽ ബഖറ 102-ാമത്തെ. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹർ, ജനങ്ങളെ സിഹർ പഠിപ്പിച്ച ഷൈത്താൻമാർ കാഫറായി. കാഫറായി എന്ന് പറഞ്ഞാൽ എങ്ങനെ? സിഹറിന്റെ പേരിലാണ്. സൂറത്തുൽ ബഖറ 102, രണ്ടാമത്തെ സൂറത്ത് 102-ാമത്തെ. ഹദീസ് 7 വൻപാപങ്ങൾ വർദ്ധിക്കാൻ പറഞ്ഞ ഹദീസ്. ഇജ്തനിബു സബഅൽ മുബിഖാത്, അവ്വലൻ അശ്ർക്കു ബില്ലാ വസ്സിഹർ, വൻകുറ്റങ്ങൾ ഒഴിവാക്കണം. ഒന്ന് ചെറുക്ക്, രണ്ടെന്താണ്? സിഹർ, മാരണം, കൂടോത്രം, ശൈത്താനെ ഉപയോഗിച്ച് മന്ത്രവാദികൾ തങ്ങന്മാര് ബീവിമാരൊക്കെ ചെയ്യുന്ന, ഒരാളെ വശീകരിക്കാനോ ദോഷം ഉണ്ടാക്കാനോ ചെയ്യുന്ന ചില നിഗൂഢ പ്രവർത്തനങ്ങൾക്കാണ് എന്താ പറയാ, സിഹർ എന്ന് പറയാം. അത് കുഫറാണ്. സിഹർ ചെയ്യുന്ന എത്ര വലിയ തങ്ങളാണെങ്കിലും കാഫറാണ്. അടുത്ത ചോദ്യം, ഹൽ യജൂസു ഇതിയാനുൽ അർറാഫി വൽ കാഹിനി ഫതഫീഖഹു, ജ്യോത്സ്യന്മാരടുത്ത് പോകൽ പാടുണ്ടോ, വിശ്വസിക്കാമോ? നിങ്ങൾ എലി പറഞ്ഞ മാതിരി പറയല്ലേ, വായ തുറന്ന് ഉത്തരം പറയും. അത് പഠിക്കുന്നതിന് ഒരു മര്യാദയാണ്, തുറന്ന് ഉത്തരം പറയും കേട്ടോ. എന്താണ്? പാടില്ല. തെളിവ് പറയാൻ പറ്റോ? ജ്യോത്സ്യന്മാർ പറഞ്ഞ് വിശ്വസിക്കാൻ പാടില്ലാന്ന് തെളിവ്? അവര് പറയുന്നത് സാമാന്യമായ തെളിവില്ലാത്ത കാര്യങ്ങളായിരിക്കും അല്ലേ, വൈബായിരിക്കും അവർ പറയാം. വൈബ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. സൂറത്തു നംലിലാണ് ആയത്. സൂറത്തു നംലിലെ 65-ാമത്തെ ആയത്. 29-ാമത്തെ സൂറത്ത് 65-ാമത്തെ ആയത്. ഖുല് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. ഖുല് ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. ആകാശഭൂമികളിലുള്ളത് ഗൈബ് അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. ഗൈബ് അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. 27-ാമത്തെ സൂറത്ത് 65-29 അങ്കഭൂത്താല്. നേരത്തെ ഞാൻ നമ്മൾ 29 എന്ന് പറഞ്ഞു. 27-ാമത്തെ സൂറത്ത് 65-ാമത്തെ ആയത്. നമ്പർ ഡിജിറ്റ് മനസ്സിൽ നിൽക്കില്ല, ഏതായാലും സൂറത്തിന്റെ പേരാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. സൂറത്ത് നംല് 65. ഹദീസ് ഉണ്ട്, മൻ അതാ അർറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോതിഷനെയോ ഗണികനെയോ സമീപിച്ച് വിശ്വസിച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കാഫറായി. സമീപിച്ചവൻ തെറ്റ് ചെയ്തു, വിശ്വസിച്ചവൻ കാഫറായി, സമീപിക്കാൻ പാടില്ല. മൻ അതാ അർറാഫൻ എന്നല്ലേ, സമീപിച്ചാൽ എന്നല്ലേ തുടങ്ങുന്നതന്നെ, സമീപിക്കാൻ പാടില്ല. 29-ാമത്തെ ചോദ്യം, ഹൽ യഅലമുൽ ഗൈബ അഹദൻ, ആർക്കെങ്കിലും ഗൈബ് അറിയാൻ കഴിയുമോ? ഇല്ല. അള്ളാഹു അൽ തെളിവ് പറയാൻ പറ്റോ? ഈ ഓതി ആയത്തന്, ഇപ്പൊ ഓതി ആയത്തന്, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. അള്ളാഹു അല്ലാതിരിക്കലും എന്ത് ചെയ്യില്ല, ഗൈബ് അറിയില്ല. പിന്നെ ഹദീസുണ്ട്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഗൈബ് അറിയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്, സബറാൻ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. അടുത്ത ചോദ്യം, ബിമാദാ യജിബു അൻ യഹ്കുമൽ മുസ്ലിമൂൻ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിധി പറയേണ്ടത്, മുസ്ലിങ്ങൾ ജനങ്ങളോട് തെളിവ് പറയേണ്ടത് ഏത് വിഷയം വെച്ചിട്ട്? മുസ്ലിങ്ങളുടെ തെളിവ് എന്താ? ഫ്രണ്ട് ഫ്രണ്ടില്. ആ മുസ്ലിങ്ങളുടെ തെളിവ് എന്താ? എന്തുകൊണ്ടാണ് നമ്മളൊരു കാര്യം തെളിയിക്കുക? പ്രമാണം ഖുർആനും സുന്നത്ത്, സംശയമുണ്ടോ? ഇല്ല. യജിബു അൻ യഹ്കുമു ബിൽ ഖുർആനി വസുന്ന, ഖുർആനും സുന്നത്തും കൊണ്ട് വിധി പറയൽ നിർബന്ധമാണ്. മനസ്സിലായില്ലേ? തെളിവ് അറിയോ? ഒരുപാട് തെളിവുണ്ട്. അതിലൊന്ന് സൂറത്തു മാഇദ 49-ാമത്തെ ആയത്ത്, വാനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാ, അള്ള അവതരിപ്പിച്ചത് കൊണ്ട് അവർക്കിടയിൽ വിധി കൽപ്പിക്കണം. അള്ള അവതരിപ്പിച്ച ഖുർആനാണ്. വാനിഹ്കും ബൈനഹും ബിമാ അൻസലല്ലാ, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് എന്ത് ചെയ്യണം? വിധി പറയണം. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധി പറയണം. സൂറത്തുൽ മാഇദ 5-ാമത്തെ സൂറത്ത് 49-ാമത്തെ ആയത്ത്. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, അള്ളാഹു വൽ അഹ്കമു വ ഇലൈഹി ഹുക്മു, അള്ളാഹു ആണ് വിധികർത്താവ്, അവനിലേക്കാണ് വിധി. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. അപ്പൊ അള്ളാഹു ആണ് വിധികർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ് വിധികർത്താവ്? ഖുർആനാണ്. മനസ്സിലായില്ലേ? മറ്റൊന്ന്, തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹി മാ കിതാബുല്ലാഹി വ സുന്നതി, സുന്നത്തു റസൂലിഹി എന്നുണ്ട്. അടുത്ത ചോദ്യം, പിന്നെ മാ ഹുക്മുൽ അമലി ബിദ്ദസാതിരിൽ വളഇയ അൽ മുഖാലഫ ലിലിസ്ലാം, ഇസ്ലാമിനെതിരായി സ്ഥാപിക്കപ്പെട്ട ഭരണഘടനകൾ, ഇസ്ലാമിക വിരുദ്ധമായി സ്ഥാപിക്കപ്പെട്ട ഭരണഘടനകൾ അനുസരിച്ച് അമലി ചെയ്യുന്നത് പാടുണ്ടോ? അതിന്റെ ഹുക്കും എന്താ? ഇസ്ലാം പറ്റൂല, പകരം വേറൊരു ആദർശം, അതിനെ അവലംബിക്കുന്നതിന്റെ ഹുക്കും എന്താ? കുഫ്റാണ്, അത് സത്യനിഷേധമാണ്. തെളിവ് ഒമൻ ലം യഹ്കും ബിമാ അൻസലല്ലാ ഫഔലായികഹുൽ കാഫിറൂൻ, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധി പറയാത്തവൻ കാഫറാണ്. സൂറത്ത് മാഇദ 44, 5-ാമത്തെ സൂറത്ത് അൽ മാഇദ 44-ാമത്തെ ആയത്. എങ്ങനെ വാ ഭരണഘടന, ഖുർആനിക വിരുദ്ധമായ ഭരണഘടനകളെ അനുസരിക്കൽ എന്താണ്? കുഫ്റാണ്. പമാലം തഹ്ക്കും അയിമത്തവും ബി കിതാബില്ല വയത്തഹയ്യറു മിമ്മാ അൻസലല്ലാഹു ഇല്ലാ ജഅലല്ലാഹു ബൗസവും ബൈനവും, ആരെങ്കിലും അങ്ങനെ അനുസരിച്ചാൽ അവർക്കിടയിൽ അള്ളാഹു കലാപം പരസ്പരം പോര് വെക്കാതിരിക്കില്ല. ഒരു സമൂഹം ഖുർആനല്ലാത്ത ഹുക്കുമുകളെ അവലംബിക്കാൻ പോയാൽ ആ സമൂഹം പരസ്പരം കലഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സ്വഹീഹ് ഹദീസ്, അദ്ദേഹത്തിന് സുനനിൽ വന്നു. അടുത്ത അവിടെയുള്ള ചോദ്യം, അൽ യജൂസുൽ ഹൽഫു ബിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. തെളിവ്, അള്ള സത്യം ചെയ്തൊക്കെ സൃഷ്ടികളെ കൊണ്ടാണ്. പക്ഷെ നബിയോട് സത്യം ചെയ്യാൻ പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആൻ, സൂറത്ത് തഗാബിൻ 7, തഗാബിൻ 67-ാമത്തെ സൂറത്താ, സൂറത്ത് തഗാബിൻ 7-ാമത്തെ ആയത്ത്. സൂറത്ത് തഗാബിൻ നഷ്ടം വെളിപ്പെടൽ എന്നൊരു അധ്യായം, സൂറത്ത് തഗാബിൻ 7-ാമത്തെ ആയത്ത്. അതിന് പറയാം, ഖുൽ ബലാ വറബ്ബി ലതുബഅസുൻ, നീ പറയണം എന്റെ റബ്ബാണേ സത്യം നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. റസൂലിനോട് സത്യം ചെയ്യാൻ പറഞ്ഞ ആരോടാണ്? അള്ളാഹുക്കുന്ന സത്യമാണ്. ഇനി ഹദീസ് ഉണ്ട്, മൻഗാന ഹാലിഫൻ ഫലിഹലിസ് ബില്ല, ആർക്കെങ്കിലും സത്യം ചെയ്യേണ്ടി വന്നാൽ അള്ളാഹു ആണ് സത്യം എന്ന് പറയണം, ഔലിയ സ്മുതല്യം ഉണ്ടാതിരിക്കണം. അള്ളാഹു അല്ലാത്തവർക്കൊന്ന് സത്യം ചെയ്യൽ പാടില്ല എന്ന് പറയുന്ന ഹദീസ് വേറെ ഉണ്ട്, അവൻ നിഷേധം കാണിച്ചു. സത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചെറിയ ചുരുക്കും വലിയ ചുരുക്കും ഒക്കെ ആവും. വെറുതെ സത്യം നേരെ പറ്റൂല, അള്ളാഹു നേരം സത്യമാണെന്ന് ഒരാൾക്ക് പറയാം, അത് കുഴപ്പമില്ല. ഞാൻ പറ സത്യമാണ് എന്ന് പറയാം, അത് അല്ല ഉണ്ടല്ലോ ഇത്, അല്ലെങ്കിൽ ഉറപ്പിച്ച് വരേണ്ട ഒരു കെട്ടാണെങ്കിൽ പ്രത്യക്ഷമായി തെളിവ്, ഇത് പിന്നെ മാർക്കറാണ് അള്ളതിനകത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കൊണ്ടുപോകുന്നല്ലാതെ ഇങ്ങനെ തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണ് തെളിവ്, പ്രത്യക്ഷമായി കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തൊട്ടനും പിടിച്ചതിനും സത്യം ചെയ്യരുത്. അനങ്ങിയ വല്ലാഹി പറഞ്ഞൊരു വിശ്വസിക്കരുന്ന ഗുണാലുണ്ട്, അല്ലാത്തുല്ല അല്ലാഹു മഹീദ്, നീതന്മാരായ നിരന്തരം സത്യം ചെയ്യുന്നവരെ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. അള്ളാഹു സത്യമേ പറയാൻ പാടുള്ളൂ. വാപ്പ സത്യം, ഉമ്മ സത്യം, മക്കളാണ് സത്യം, പള്ളിയാണ് സത്യം എന്നൊന്നും പറയാൻ പാടില്ല, ഒക്കെ ഹറാമാണ്. മനസ്സിലായില്ലേ? അത് ചെറുക്കാകുന്നില്ല. അപ്പൊ വാപ്പയാണ് സത്യം എന്ന് പറയുമ്പം അഭൗതിക വിശ്വാസം വരില്ല. വാപ്പാൻ്റെ ഉള്ളൊരു ആദരവ് വെച്ചിട്ടാണ് പറഞ്ഞത്. നേരെ മറിച്ച് തങ്ങളാണ് സത്യം ചുരുക്കായി അമ്പർദങ്ങളാണ് സത്യം, സത്യം ചെയ്യാൻ വേണ്ടി തങ്ങൾ എടുത്തുകൊണ്ട് കാര്യം സത്യം ചെയ്യും, അത് ചുരുക്കാണ്. വിശ്വാസം മാറി. ഞാൻ പറഞ്ഞത് കളവാണെങ്കിൽ തങ്ങൾ അറിയും ശിക്ഷിക്കുന്ന കയ്യിലുണ്ട്, മനസ്സിലായില്ലേ? അമ്പർദങ്ങളെത്തും. നേരത്തെ വാപ്പയാണ് സത്യം, മക്കളാണ് സത്യം, പള്ളിയാണ് സത്യം, അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. പക്ഷെ അത് അനുവദിക്കാത്തതുകൊണ്ട് അത് ചെറിയ ചുരുക്കാണ്, അല്ലെങ്കിൽ കുഫറാണ്. അത് സൃഷ്ടികളെ കൊണ്ടൊരു കാരണം ചെലവ് ചെയ്യാൻ പാടില്ല, സത്യം ചെയ്യാൻ പാടില്ല. ചിലന്മാരുണ്ട് എന്റെ മക്കളാണ് സത്യം എന്ന് അറിയും, പറയാൻ പാടില്ല. പള്ളിയാണ് സത്യം എന്ന് പറയാൻ പാടില്ല. മുസ്തഹഫാണ് സത്യം എന്ന് പറയാൻ പാടില്ല. ഖുർആൻ സത്യം വ്യത്യാസമുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അത് പറയുന്നതിന് വിരോധമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ പേരും അതിന്റെ വിശേഷണങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യാം? സത്യം ചെയ്യാട്ടോ. അതിന്റെ തെളിവാണ് സഹാബുൽ ഏഴാമത്തെ ആയത്ത്. അടുത്ത ആൾക്കുള്ള ചോദ്യം, തെമീമത്ത് കെട്ടാൻ യജൂസ് താലീഖിൽ ഹർജി വ്യക്തമായും തകിടുകളും ചരടുകളും കെട്ടാൻ പറ്റുമോ എന്നാ ചോദ്യം. ഉറുക്കുന്നൂലും കെട്ടല്ലേ അവിടെ ഇവിടെയൊക്കെ കെട്ടാൻ പറ്റുമല്ലേ? ആരടുത്തെങ്കിലും ഉണ്ടോ ഉറുക്കുന്നൂല് എവിടെയും കെട്ടി? ഇല്ല. വീട്ടിലുണ്ടോ? വലിയമാരെടുത്തോ, അമ്മായിടത്തോ, വേറെ അമ്മായിയുടെ മക്കളെടുത്തോ? ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോയാൽ നിങ്ങളുടെ ഒന്നാമത്തെ പണി എന്താണ്? എല്ലാരും ഉറുക്ക് പൊട്ടിക്കലാണ്, പാടില്ല. തെളിവ് എന്തിനാ ഉറുക്ക് കിട്ടുന്നത്? പേടി വരാതെക്കാൻ, അപകടം വരാതെക്കാൻ, വാഹനം തട്ടാതെക്കാൻ, പരീക്ഷ ജയിക്കാൻ. ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ചരട് കിട്ടുന്നത്. സുഹൃത്തുൽ അന്നാം 17, വൈഎംസല്ലാഹു ബിളുരിൻ ഫലാ കാശിഫലഹു ഇല്ലാഹു. അള്ളാഹു ഒരു ദുരിതം വിധിച്ചാൽ, നിന്നെ ബാധിപ്പിച്ചാൽ, അവനല്ലാതെ അത് നീക്കുകയില്ല, അനാവരണം ചെയ്യുകയില്ല. അള്ള എന്ന ദുരിതം അള്ള തന്നെ നീക്കുള്ളൂ, ചരട് നീക്കൂല. ആറാമത്തെ സൂറത്ത്, സൂറത്തുൽ അന്നാം 17 ആയത്ത്. ഹദീസ് ഇതാണ്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. കണ്ണേറിൽ നിന്നോ മറ്റോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ ഏലസ് കെട്ടിയാൽ, തമീമത്ത് തന്നെ അതാണ് ഒരു ലക്ഷ്യം പൂർത്തിയാകാൻ വേണ്ടി കെട്ടുന്നത്, അവന് പല അസമുള്ള പൂർത്തിയാക്കാതെ കെട്ടുന്ന റസൂലുള്ള പറഞ്ഞു. ഫഖദ് അശ്റക്, അവൻ ചെറുക്ക് ചെയ്തു. കെട്ടുന്ന ചരടിന്റെ വിശ്വാസം അനുസരിച്ച് വലിയ ചെറുക്കോ ചെറിയ ചെറുക്കോ ആകും. വലിയ ചെറുക്കുള്ള കെട്ടാണെങ്കിലും പറ്റൂല, ചെറിയ ചെറുക്കുള്ള കെട്ടാണെങ്കിലും എന്താണ് പറ്റൂല. അള്ള അല്ലാത്ത ആളിൽ അഭയം വെച്ചുകൊണ്ട് തങ്ങന്മാർ കിട്ടിയ ജാരത്തുള്ള ചേട്ടൻ വലിയ ചെറുക്കാണ്. അതൊന്നും അല്ലേ, നമ്മളെ നേരെ ഒരു ആയത്തെ കോതി ദിക്കറൊക്കെ ചൊല്ലി കെട്ടിയാലോ, അത് ചെറുതാണ്. രണ്ടായാലും എന്താണ്? പറ്റൂല. അടുത്ത ചോദ്യം, അടുത്ത ആൾക്കുള്ള ചോദ്യം, ബിമാസലു ഇലല്ല, അള്ളാഹുവിൽ തവസ്സലാക്കൽ എന്തുകൊണ്ടാണ്? അള്ളാഹുലേക്ക് അടയാളനാക്കേണ്ട ഒരു ആൾക്കാർ എന്തിനാണ് അള്ളാഹുലേക്ക് അടയാളനാക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് അള്ളാഹുലേക്ക് അടുക്കേണ്ടത്? ഏതുമായി അള്ളാഹുവിലേക്ക് തവസ്സൽ ചെയ്യണം? വ്യക്തികളെ തവസ്സലാക്കാൻ പറ്റില്ല, അത് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് തവസ്സലാക്കാൻ പറ്റുക? നല്ല അമലുകൾ അല്ലെ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, നാമവിശേഷണങ്ങൾ, അമലു സാലി, ഇത് രണ്ടും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിശേഷം. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷം. യാ റഹീം, യാ റഹ്മാൻ, യാ ഹയ്യു, യാ ഖയ്യൂം, യാ കരീം, യാ വദൂദ്, യാ ദൽ അർശിൽ മജീദ്. ഇങ്ങനെ അള്ളാഹിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക? അള്ളാഹിന്റെ വിശേഷങ്ങൾ വിളിക്കുമ്പോൾ അള്ളാഹുലേക്ക് ഒന്ന് എടുക്കാം. അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നാമവിശേഷണങ്ങൾ ഒന്ന്, രണ്ട്, അമലു സ്നാലും. അള്ളാഹു, ഞാൻ എന്നെ അമല് ചെയ്തു, നോമ്പ് വെച്ചു, നിസ്കരിച്ചു, ദീന് പഠിച്ചു, സദഖ കൊടുത്തു. അള്ളാഹിനോട് വേറെ ആരുടെ അല്ല, അത് ഞാൻ മുന്നിൽ വെച്ചിട്ട് നിന്നോട് ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി നാമവിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹിനെ വിളിക്കുക, എന്റെ അമലു സാലിഹ് മുന്നിൽ വെക്കുക. തെളിവ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹാ, അള്ളാഹുവിന് ഉത്തമ നാമങ്ങളുണ്ട്, അത് വെച്ച് നിങ്ങൾ അവനെ വിളിക്കണം. സൂറത്തുൽ അഹ്റാഫ് 150, ഏഴാമത്തെ സൂറത്ത് അഹ്റാഫ് 180 ആയത്ത്, ഏഴാമത്തെ സൂറത്ത് 180 ആയത്ത്. നാമവിശേഷണങ്ങൾ കൊണ്ട് വിളിക്കണം. അള്ളാഹുവിനെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞതിന് പകരം എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ മറ്റു പേരുകൾ കൂടി പറയാം. യാ ഹയ്യു, യാ ഖയ്യൂം, മനസ്സിലായില്ലേ? യാ മുഅ്മിനു, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ സലാം, യാ കരീം. ഞാൻ അള്ളാഹുവിന്റെ പേരുകൾ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിനോട് വിശേഷങ്ങൾ ചോദിക്കാം. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചിട്ട് വിളിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കും. ഹദീസ്, ഒരു ഹദീസിലുണ്ട്, അസ്അലുക ബി കുല്ലി ഇസ്മിൻ ഹുവ ലക്, മനസ്സിലായില്ലേ? സുമ്മിയത് ബിഹി നഫ്സുക്, നിനക്ക് നീ തന്നെ വെച്ചിട്ടുള്ള എല്ലാ പേരുകളും വെച്ച് നിന്നോട് ഞാൻ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. നിനക്ക് നീ വെച്ച എല്ലാ പേരും വെച്ച് നിന്നോട് ഞാൻ ചോദിക്കുന്നു. അടുത്ത ചോദ്യം, ഹൽ യഹ്താജു ദുആഉ ലിവിസാഫത്തി മഖ്ലൂഖ്, ഒരു സൃഷ്ടിയെ ഇടയാളനാക്കി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഉത്തരമില്ല. കാരണം അള്ളാഹ് അടുത്താണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരാൾ അടയാളം എന്തില്ല, ആവശ്യമില്ല. തെളിവ് വൈദാ തലക്ക ഇബാദി അന്നി ഫൈനി ഖരീബ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അടുത്താണ്. ഉജീബ് ദാവത്തായി ഇതാദാൻ, വിളിക്കുന്നവൻ എന്നെ മാത്രം വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. സൂറത്തുൽ ബക്കറ 186-ാമത്തായത്, രണ്ടാമത് സൂറത്ത് 186-ാമത്തായത്. പിന്നെ നേരത്തെ നമ്മൾ പഠിച്ചൊരു ഹദീസുണ്ട്, ഇന്നക്കും തദൂന സമീഅൻ ഖരീബൻ വഹുവമാക്കും, നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ വളരെ അടുത്തുള്ള എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനെയാണ് എന്ന് പറയുന്ന അടുത്ത ചോദ്യം, മാഹിയ വാസിത്തത്തു റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിടയിൽ ഇടയാളനാകുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹിനെ അള്ളാഹു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഇടയാളനാണല്ലോ. എങ്ങനെയാണ്, ഏത് വിഷയത്തിലാണ് റസൂലുള്ളാഹ മീഡിയേറ്റർ ആവുന്നത്? ശരിയാണ്, ദാവത്തിന്റെ വിഷയത്തിനാണ്, തബ്ലീഗ്. ഇസ്ലാം എത്തിക്കാൻ റസൂലാണ് നമുക്ക് എന്ത് ചെയ്തത്, നേരിട്ട് അള്ളാഹു നമ്മോടല്ല സംസാരിച്ചത്. ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് എത്തിച്ച നബി നമുക്ക് എത്തിച്ചേരുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സൂറത്ത് മാഇദ 67, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക്, നിന്റെ റബ്ബിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. റസൂലേ, 5-ാമത്തെ സൂറത്ത് അൽ മാഇദ 67-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹ് ചോദിച്ചു അജ്ജത്തുൽ വദാഇ, അതാണ് ഹദീസ്, ഞാൻ എത്തിച്ചില്ലേ, അല്ല ബല്ലഗ്തു. അപ്പൊ എല്ലാരും പറഞ്ഞു എത്തിച്ചു. അപ്പൊ റസൂലുള്ളാഹ് ആകാശത്തിൽ നിന്ന് അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി എന്ന് പറഞ്ഞു. മിമ്മൻ നതുലുബു ശഫാഅത്ത റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അള്ളാഹന്റെ റസൂലെ അങ്ങയുടെ ശഫാഅത്ത് എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ അയാളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? പാടില്ല, നമ്മൾ ശഫാഅത്ത് അള്ളാഹനോട് മാത്രമേ ചോദിക്കാവൂ. അതവിടെ ഖുർആൻ സൂറത്തു സുമർ 44-ാമത്തെ ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്ത് മുഴുവൻ അള്ളാഹുവിന്. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ 39-ാമത്തെ സൂറത്ത് അസ്സുമർ 44-ാമത്തെ, എല്ലാ ശഫാഅത്തും അള്ളാഹുവിന് മാത്രം. ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, അതുകൊണ്ട് മുഹമ്മദ് നബി ചൊല്ലിയ ശഫാഅത്ത് അബലനാണ് ചൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചൊല്ലുന്നത് കേട്ടാൽ എന്ത് ചെയ്യണം, തിരുത്തണം, ഖുർആൻ ആയത്ത് നടക്കണം. സൂറത്തു സുമറിലെ 44-ാമത്തെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വിഷയം, അല്ലാഹുമ്മ ശഫീഉഹു ഫിയ്യ, അല്ലാഹുവേ എന്റെ വിഷയത്തിൽ ഇവനെ നീ ശുപാർശകനാക്കണമേ. ശുപാർശ ആരോട്? അള്ളാഹനോട്. മറ്റൊരാൾ നമുക്ക് അനുകൂലമായി ശുപാർശകൾ വരണമെങ്കിൽ ആരോടാ പറയേണ്ടത്? അള്ളാഹുവിനോട് പറയണം. അള്ളാഹ് ഒരുപാട് ശുപാർശ വെച്ചിട്ടുണ്ട്, ആ ശുപാർശ നമുക്ക് കിട്ടണമെങ്കിലും ചോദിക്കേണ്ട ആരോടാണ്? അള്ളാഹുവിനാണ്. ഒരിക്കലും ശുപാർശ തരാൻ നിശ്ചയിച്ചാലോടെ ചെയ്യാൻ പാടില്ല, ശുപാർശ ചോദിക്കാൻ പാടില്ല. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക? കൈഫ നുഹിബ്ബുല്ലാഹ തആല വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനുസരിക്കുക. അൽ മഹബ്ബത്തു തകൂനു ബിത്താ വത്തിബാഇൽ അവാമിർ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ്, അതിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ സ്നേഹിക്കേണ്ടത്. സൂറത്ത് ആലു ഇംറാൻ 31, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ ഇത്തിബാഅ് ചെയ്യണം. യുഹിബ്ബുക്കുമുള്ള അള്ളാഹ നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അള്ളാഹിന്റെ സ്നേഹം കിട്ടാൻ റസൂലിനെ ഇത്തിബാഅ് ചെയ്യണം. സൂറത്ത് ആലു ഇംറാൻ 3-ാമത്തെ സൂറത്ത് 31-ാമത്തെ ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മാഇൻ, ഒരാൾ മുഅ്മിനാവുകയില്ല, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല, അവന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അഖില ജനങ്ങളെക്കാളും ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ. അവൻ നബിയെ ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞാൽ എന്റെ നബിയെ പിൻപറ്റണം എന്നുള്ള ബുഖാരി, സഹീഹ് ബുഖാരി ഉള്ള ഒന്നിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുമ്പോൾ മദ്ഹ് എന്ന നിലക്ക് അതിര് വിടാൻ പാടുണ്ടോ? ഹൽ യജൂസുൽ ഉലുവു ഫീ മദ്ഹി റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഒരു പ്രശംസിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കവികളൊക്കെ ഉപയോഗിക്കുന്ന മാതിരി അതിര് വിട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? പാടില്ല എന്നാണ് ഉത്തരം. ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുക്കും, പറയുക ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. യൂഹാ ഇലിയ, വ്യത്യാസം എന്താണ്? എനിക്ക് വഹിയുണ്ട്. ഇന്നമാ എന്താ വഹി? അന്നമാ ഇലാഹുക്കും ഇലാഹും വായി, നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ് എന്ന് എനിക്ക് വഹിയുണ്ട്. അവൻ നബി സ്വലാത്തു ഒരിക്കലും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നബി സ്വലാത്തു തുറൂനി കമാ അത്രത്തി നസാറ ഇബന മറിയം, നസാറാക്കൾ ഇബിനു മറിയമ്മിന്റെ വിഷയത്തിൽ അമിതമായി അതിൽ പ്രശംസിച്ചതുപോലെ എന്നെ നിങ്ങൾ അമിതമായി പ്രശംസിക്കാൻ പാടില്ല. പൈനമാന അബുദു, ഞാൻ അടിമയാ. ഫഖൂലു അബ്ദുല്ലാഹി വ റസൂൽ, നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന്റെ റസൂൽ എന്ന് മാത്രം പറയുക. മൻ ഹുവ അവ്വലുൽ മഖ്ലൂഖാത്, ആദ്യത്തെ സൃഷ്ടി ആരാണ്, ഏതാണ്? ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ആദം അലൈഹി സ്ലാമാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ പേനയാണ്. മനസ്സിലായില്ലേ? ചിലർക്ക് വെള്ളം എന്ന് കാണാൻ സാധിക്കും, അത് ഇതിനെതിരല്ല. പേന കൊണ്ട് എഴുതി വെള്ളം, ആ നിലക്ക് എന്താണ്? വെള്ളമാണ്. പേന കൊണ്ട് എഴുതിയ സൃഷ്ടികളൊന്നും എന്താണ്? വെള്ളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അർഷാണ്. മനസ്സിലായില്ലേ? ഇത് എക്കാലത്തുമുള്ള തർക്കമാണ്, വെള്ളമാണോ പേനയാണോ അർഷാണ്. പണ്ഡിതന്മാർക്ക് പൂർവ്വകാലം മുതലേ എന്തിന്റെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഹദീസുകളുടെ ശരിയായ സ്വഭാവം പരിശോധിച്ചാൽ കാണാം, ആദ്യം പേനയാണ്, പിന്നെന്താണ്? വെള്ളം, പിന്നെ വേറെ അർത്ഥത്തിൽ അത് മൂന്നും ആദ്യം സൃഷ്ടിയാണ്. ഓരോന്നോരോ അർത്ഥത്തിൽ നോക്കുമ്പോ എന്താണ്, ആ മൂന്നും വിരുദ്ധമല്ല. അപ്പറഞ്ഞു മനുഷ്യനെ ആണ് ആദ്യം സൃഷ്ടിച്ചത്, അദമിനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഉസ്താദ് 71 ഇത് ഖാൽ റബ്ബുക്കലിൽ മലായിക്കത്തി ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ ത്വീൻ, മലത്തോട് പറഞ്ഞു ഞാൻ മണ്ണിൽ നിന്നൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. അത് ആരെ കുറിച്ചാണ്? ആദമിനെ കുറിച്ചാണ്. ഹദീസിൽ ഇന്ന ഔവലമാ ഖലഖല്ലാഹു, അല്ലാഹ് സൃഷ്ടിച്ചതിലെ ഒന്നാമത്തെ കാര്യം അൽ ഖലം, എന്താണ്? പേനയാണ്. അടുത്ത ചോദ്യം, മിൻ അയ്യി ശൈഇൻ ഖലഖ ഖുലിഖ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിക്കപ്പെട്ടത് ഏതൊരു വസ്തുവിൽ നിന്നാണ്, എന്തിൽ നിന്നാണ് മുഹമ്മദ് നബി സൃഷ്ടിച്ചത്? അല്ലാഹു മുഹമ്മദ് നബി സൃഷ്ടിച്ച എന്തിൽ നിന്നാണ്? പ്രകാ, മണ്ണിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നാണെന്നുള്ളൊരു കള്ളക്കഥ നമ്മുടെ നാട്ടിലുണ്ട്. പ്രകാശത്തിലും സിദ്ധിച്ചത് മലക്കുകളെ, മനുഷ്യർ സിദ്ധിച്ചത് ഖുർആൻ പറഞ്ഞു സൂറത്ത് ഖാഫിർ 67 40-ാമത്തെ സൂറത്ത് 67-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ഖലഖകും മിൻ തുറാബ്, നിങ്ങളെ മണ്ണിൽ നിന്നാണ് സിദ്ധിച്ചത്, സുമ്മ മിൻ തുഫ, പിന്നെ മണ്ണിന്റെ സത്തയുള്ള ബീജത്തിൽ നിന്നാണ് സിദ്ധിച്ചത്. ഇന്ന അഹദക്കും യുദുമിയു ഖൽഖുഹു ഫീ ബത്നി ഉമ്മി, നിങ്ങൾ ഓരോരുത്തരും ഉമ്മയുടെ ഗർഭാശയത്തിലാണ് അതിന്റെ സൃഷ്ടി ഒരുമിച്ച് കൂട്ടിയത്. അർബൈന യൗമൻ നുത്ഫ, മനസ്സിലായില്ലേ? 40 ദിവസം നുത്ഫത്തായിട്ട്, നുത്ഫക്കു അലയുദ്ധരിക്കേണ്ടി. അത് മുഹമ്മദ് നബീനെ മാത്രമല്ല വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നുമില്ല, മണ്ണിൽ നിന്നാണ് മുഹമ്മദ് നബീന്റെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന്റെ വിധി എന്താണ്? മാ ഹുക്കുമുൽ ജിഹാദ് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണോ വേണ്ടേ? ചെയ്യല് ഫർളാണോ സുന്നത്താണോ? വാജിബാണ്. ഇൻഫിറു ഹിഫാസൻ വസിഖാലൻ വജാഹിദു ബി അംവാലിക്കും വാംഫുസിക്കും, കുറച്ച് കോപ്പുകളാണെങ്കിൽ അതുമായി, കൂടുതൽ പടക്കോപ്പുകൾ ഉണ്ടെങ്കിൽ അതുമായി നിങ്ങൾ പുറപ്പെടുക, നിങ്ങളുടെ ധനം കൊണ്ടും ശരീരം കൊണ്ടും യുദ്ധം ചെയ്യുക. അപ്പൊ യുദ്ധം ചെയ്യേണ്ട ഘട്ടം വന്നാൽ അത് വാജിബാണ്. സൂറത്ത് തൗബ 41 9-ാമത്തെ സൂറത്ത് അത്തൗബ 41-ാമത്തെ ആയത്ത്, ഹദീസ് അബൂദാവൂദിന്റെ സനൽ ഒന്ന് സഹീഹ് ഹദീസ്, ജാഹിദുൽ മുശ്രിക്കി നബി അംവാലിക്കും വാംഫുസിക്കും വാൽസിനഫിക്കും, മുശ്രിക്കുകളോട് ധനം കൊണ്ടും ശരീരം കൊണ്ടും നാവ് കൊണ്ടും ജിഹാദ് ചെയ്യാം. മാഹുവൽ വലാഉ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളോടുള്ള ബന്ധം എന്താ? മുഅ്മിനുകളോടുള്ള ബന്ധം എങ്ങനെയാണ് പുലർത്തേണ്ടത് പറയ. അൽഹുബ്ബു വൻ നുസ്റത്തു ലിൽ മുഅ്മിനീൻ അൽ മുവഹ്ഹിദീന, മുവഹ്ഹിദുകളായ മുഅ്മിനീങ്ങളെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. മുവഹ്ഹിദ് അല്ലാത്തവരുടെ ആത്മബന്ധം പാടില്ല. ഖബൂരികളോടും ചെറുക്ക് ചെയ്യുന്നവരോടും ഒരിക്കലും എന്ത് പാടില്ല? ആത്മബന്ധം പാടില്ല. ഇനിയിപ്പോ നിങ്ങളെ അയൽവക്കത്തൊരു ഒരു കുബൂരിയേ ഉള്ളൂ, ഒരൊറ്റ മുവഹിദും ഇല്ല, അല്ലെങ്കിൽ ഒരു കാഫറേ ഉള്ളൂ എങ്കിൽ വീട്ടിൽ ഇറങ്ങി ഒതുങ്ങി നിൽക്കുക. മാനുഷികമായ ബന്ധങ്ങളല്ലാതെ ആത്മബന്ധം, എപ്പോഴും സമയം ചെലവഴിക്കുന്ന ബന്ധം, കാണാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള ബന്ധം പാടില്ല. ആരോട്? ഖബർ പൂജകരോടും പാടില്ല, മുശ്രിക്കിനോടും പാടില്ല. മനസ്സിലായില്ലേ? തെളിവ് തൗബ 71 9-ാമത്തെ സൂറത്ത് 71-ാമത്തെ ആയത്ത്, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅളുഹും ഔലിയാഉ ബഅള്, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം മിത്രങ്ങളായിരിക്കണം. അപ്പൊ അവിശ്വാസികൾക്ക് അവിടെ സ്ഥാനമല്ല, ഖബർ പൂജകർക്കും കാഫറുകൾക്കും അവിടെ എന്തില്ല? സ്ഥാനമല്ല, പരസ്പര ബന്ധം. അവിടെ നമ്മൾ ഇന്നത്തെ ഈ ക്യാമ്പ് കഴിഞ്ഞ് പിരിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, ഇന്നലെ വരെ നമുക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ എന്തുണ്ടാവും? ക്ലോസ് ഫ്രണ്ടായിട്ട് കാഫറുകളും കൊബൂരികളൊക്കെ ഉണ്ടാവും. ആ ബന്ധത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടവർ, എന്തിനാ നമ്മൾ വ്യത്യാസപ്പെടുന്നത്? അവർ നമ്മളെ ദീനും കൂടി ഇല്ലാതാക്കും, നമുക്ക് ഇന്നോ നാളെ മരിച്ച സ്വർഗത്ത് പോകണം, അതിനവർ സഹായിക്കൂല. അവർ ബിജയത്തിലേക്കും ശിർക്കിലേക്കും പ്രേരിപ്പിക്കും, ശിർക്കിനെ കുറിച്ചുള്ള ഗൗരവം കുറയ്ക്കും. അവിടെ ഒരിക്കലും ആത്മബന്ധം പാടില്ല, ദാവത്തായിട്ടാണ് അവരുടെ അടുത്തൊക്കെ പോകേണ്ടത് കേട്ടോ. ഒരു ഹദീസ് അൽ മുഅ്മിനുലിൽ മുഅ്മിനി കൽ ബുനിയാനി യസുദ്ദു ബഅളുഹു ബഅള, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ കെട്ടിടം പോലെയാണ്, പരസ്പരം ബലം നൽകും. കാഫറിന് കെട്ടിടം പോലെയാണെന്നല്ല, നമ്മൾ മനുഷ്യരൊന്നായിട്ട് കെട്ടിടം പോലെ എന്ന് പറയാൻ, നമ്മൾ ഒറ്റക്കെട്ടാണ് മുസ്ലിം അമുസ്ലിം ഒറ്റക്കെട്ടാണ് ഈ ഹദീസ് വായിക്കരുത്. മുഅ്മിനീങ്ങൾ തമ്മിൽ ഒറ്റക്കെട്ടാണെന്ന് പറയണത് അൽ മുഅ്മിനുലിൽ മുഅ്മിനീനാണ്. ഇതിന് വർഗീയത എന്ന് പേരിട്ടാൽ ഈ വർഗീയതയോട് മാത്രമേ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. ഈ വർഗീയത അല്ലാത്ത ആരും ലോകത്തില്ല, എല്ലാവരും അവനാന്റെ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുള്ളൂ. അതിനിപ്പോ ഒരാൾ വർഗീയത എന്നോ വിഭാഗീയത വിളിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് വർഗീയത ഉണ്ട്, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. സ്വർഗത്ത് പോകുന്നവരോടും നരകത്ത് പോകുന്നവരോടും ഒരേ നിലപാട് പറ്റുമോ? മനസ്സിലായില്ലെങ്കിൽ, നമ്മളിപ്പോ നരകത്ത് പോകുന്നവർ ചെയ്യുന്ന പല കാര്യം നമ്മളും ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അവരായിട്ട് ബന്ധമുള്ളതാണ്. ആ ബന്ധം വേറെ ഒരു തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ചോദ്യം, കാഫറുകളോട് അടുത്ത ബന്ധമാകാമോ സഹായിക്കാമോ? ഉത്തരം, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും, ആരെങ്കിലും കാഫറുകളോട് ബന്ധം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനായി. അഞ്ചാമത് സൂറത്ത് 51-ാമത്തെ ആയത്ത്, സൂറത്ത് മാഇദ 51, കാഫറുകളുമായി ബന്ധം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടു പാടില്ല, അവരുടെ ആത്മബന്ധവും പാടില്ല, ആ നിലക്കുള്ള സഹായവും പാടില്ല. മാനുഷികമായ സഹായം അനുഭവിച്ചിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. സ്നേഹബന്ധത്തിന്റെ പേരുള്ള സഹായം പാടില്ല. മാനുഷിക സഹായം എന്നതിൽ അതിൽ സ്നേഹമൊന്നുമില്ല, സഹായം മാത്രമേ ഉണ്ടാവുള്ളൂ, അഹബത്ത് ഉണ്ടാവില്ല കേട്ടോ. വ്യത്യാസം. റസൂലുള്ള പറഞ്ഞു, ഇന്ന ആല ബനി ഫുലാൻ ലൈസു ലീബി ഔലിയ, ഇന്ന ആളുടെ കുടുംബവുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന്. റസൂലുള്ള ഒരു കുടുംബത്തെ, കാഫിറുകളായ ഒരു കുടുംബത്തെ കുറിച്ച് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ പറഞ്ഞിട്ടുണ്ട്, അയാളായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. റസൂൽ പറഞ്ഞു, പിന്നെ നമ്മൾ ഇബ്രാഹിം പറഞ്ഞു, ഇനി ബറാവും നിൽക്കും, നിങ്ങളിലും ഞാൻ ഒഴിവാണ്. ആപ്പാനോട് പറയാം, നാട്ടുകാരോട് പറയാം, നിങ്ങളും ഞാൻ ഒഴിവാണ്, നിങ്ങൾ തൗഹീദ് സ്വീകരിക്കുന്നവരെ നിങ്ങളെ എനിക്ക് ബന്ധമില്ല. അതാണ് ഇബ്രാഹിം നബി സൂറത്ത് മുംതഹന 4-ാമത്തായത്ത്, 60-ാമത്തെ സൂറത്ത്. ആരാണ് ഒരു സത്യവിശ്വാസിയുടെ ആത്മമിത്രം, സഹായി, വലിയ ആരാണ് ഒരു സത്യവിശ്വാസി തന്നെയായിരിക്കും? അൽ വലിയു ഹുവൽ മുഅ്മിനു തഖി, തഖ്വയുള്ള മുഅ്മിനീങ്ങളായിട്ട് നമുക്ക് ആത്മബന്ധം പാടുള്ളൂ. സൂറത്ത് യൂനുസ് 62-63, 10-ാമത്തെ സൂറത്ത് 62-63 ആയത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കുന്നതുമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാരാ? സത്യവിശ്വാസികളാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ മുഅ്മിനുകളും തഖ്വയുള്ളവരുമാണ്. അപ്പൊ മുഅ്മിനുകളും തഖ്വയുള്ളവരുമാണ് ഔലിയാക്കൾ. നമ്മൾ അടുത്ത ബന്ധുക്കൾ ആരാണ്? സത്യവിശ്വാസികളും തഖ്വയുള്ളവരാണ്. സ്വന്തം വാപ്പയാണെങ്കിലും കാഫറാണെങ്കിലും എന്തില്ല, ആത്മബന്ധമില്ല. സൂറത്ത് യൂനുസ് 10-ാമത്തെ സൂറത്ത് 62-63 ആയത്, 62-63. ഇനി ഹദീസുണ്ട്, ഇന്നമാ വലിയ അല്ലാ വസാലിഹിൽ മുഅ്മിനീൻ, എന്റെ വലിയ അല്ലാഹാണ് സത്യവിശ്വാസികളാണ്, സത്യവിശ്വാസികളുടെ സാലിഹുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ചോദ്യം, എന്തിനാണ് അല്ലാഹ് ഖുർആൻ ഇറക്കിയത്? ലിമാദാ അൻസൽ അല്ലാഹുൽ ഖുർആൻ? ഉത്തരം, അൻസൽ അല്ലാഹുൽ ഖുർആൻ ലിൽ അമലി ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, വതിലാവത്തി അത് ഓതാൻ, വതദബ്ബുരി അതിൽ വന്ന ആശയം ചിന്തിക്കാൻ, വല്ല ഇസ്തിഷ്ഫാബി അതിൽ നിന്ന് രോഗശമനം കണ്ടെത്താൻ. അപ്പൊ ഖുർആൻ എന്തിനാണല്ലോ ഇറക്കിയത്? ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യണം, ഖുർആൻ ഓതണം, ഖുർആനുള്ള വിഷയങ്ങളെ കുറിച്ച് തെളിവ് വെച്ച് ചിന്തിച്ച് പഠിക്കണം, ഖുർആൻ അനുസരിച്ച് മന്ത്രിക്കണം. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എന്ത് ചെയ്തത്? ഖുർആൻ എനിക്ക് തെളിവ്. സൂറത്തുൽ അഹ്റാഫ്, വത്തബിയു മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും വലാ തത്തബിയു മിൻ ദൂനിഹി ഔലിയ, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് പിൻപറ്റണം, അതല്ലാത്ത ഒരാളെയും നിങ്ങൾ ഔലിയായി സ്വീകരിക്കരുത്. അഹ്റാഫ് 3, 7-ാമത്തെ സൂറത്ത് 3-ാമത്തെ ആയത്ത്. ഇതിനെ സൂറത്ത് യൂനുസിലെ 57-58 ആയത്തിലുണ്ട്. ജാഅത്തുക്കും മൗഇളത്തും മിൻ റബ്ബിക്കും, ഖുർആനെ പറ്റി പറയാം, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? വശിഫാഉ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശമനൌഷധം വന്നിരിക്കുന്നു. ഹുദം വറഹ്മത്തുൽ മുഅ്മിനീൻ, തന്മാർഗദർശനവും കാരുണ്യവും സത്യവിശ്വാസികൾക്ക് വന്നിരിക്കുന്നു എന്ന് സൂറത്തു യൂനുസ് 10-ാമത്തെ സൂറത്ത് 58-ാമത്തെ ആയത്ത്, 57-ാമത്തെ ആയത്ത്. ഇനി മറ്റൊരു ആയത്ത്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഹദീസ് ഖുർആൻ ഓതണം, ബഅമലുബി ഖുർആൻ അനുസരിച്ച് പണിയെടുക്കണം. മനസ്സിലായില്ലേ? വലാ തജ്ഫാൻ ഹു, അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. വലാ തഹ്ലുബി, ഖുർആൻ നിങ്ങൾ അതിൽ കവിയരുത്. വലാ തൗക്ലുബി, ഖുർആൻ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത്. വലാ, മനസ്സിലായില്ലേ? അപ്പൊ ഖുർആനു കൊണ്ട്, ഖുർആൻ ദുനിയാവിന് വേണ്ടി എന്ത് ചെയ്യരുത്? ഉപയോഗിക്കരുത്. അപ്പൊ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഹദീസ് കൂടാതെ ഖുർആൻ മാത്രം മതിയാകുമോ? ഹൽ നസ്തഗനീ ബിൽ ഖുർആൻ അൽ ഹദീസ്? പോരാ. കാരണം ഖുർആൻ തന്നെ പറയുന്നു ഹദീസ് എടുക്കണം. വൻസൽനാ ഇലൈക ദിക്റ, നിനക്ക് നാം ഖുർആൻ ഇറക്കി, ലിതുബയ്യിന ലിന്നാസ്, നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിക്കുന്ന ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിന് നൽകിയ വിശദീകരണത്തിന്റെ പേരാണ് ഹദീസ്. സൂറത്തു നഹൽ 44, 16-ാമത്തെ സൂറത്ത് 44-ാമത്തെ ആയത്ത്. അപ്പൊ ഹദീസ് എടുക്കണം എന്നുള്ളൊരു തെളിവാണ്, വരെ തെളിവുണ്ട്. പിന്നെ ഹദീസ് തന്നെ അല ഇനി ഊത്തിയത്തുൽ ഖുർആനോ മിസ്ലഹു മാഹു, എനിക്ക് ഖുർആൻ ലഭിച്ചു, ഖുർആൻ പോലെയുള്ള തുല്യമായ മറ്റൊന്നും ലഭിച്ചു. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയും കൗലി മുൻകടക്കാൻ പാടുണ്ടോ? അൽ മുഖദ്ദിമു കൗലൻ അലാ ഖൗലില്ലാഹി വറസൂലി, അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു, പിന്നെ പാർട്ടി മീറ്റിംഗ് കൂടി ചോറ കൂടിയിട്ട് വേറൊരു കാര്യം തീരുമാനിച്ചു. അപ്പൊ ഭൂരിപക്ഷത്തിന്റെ തീരുമാനം ഇങ്ങനെ ആയതുകൊണ്ട് തൽക്കാലം ഞാൻ അതിന്റെ കൂടെ നിൽക്കാം, ഹദീസിലവിടെ നിൽക്കട്ടെ എന്ന് വെക്കാൻ പറ്റുമോ? ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് പാടില്ല. തെളിവ് സുഹൃത്ത് ഗുജറാത്തിൽ 1-ാമത്തെ ആയത്. ഗുജറാത്ത് 49-ാണോ 50-ാണോ? 49-ാം സുഹൃത്ത് 1-ാമത്തെ ആയത്. യായുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ റസൂലിന് മുന്നിൽ പോരുത്, ഓർത്തേക്കരുത്. അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ഉറപ്പായി തെളിവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ അത് പറയാൻ പറ്റുമോ? ഞങ്ങൾ മീറ്റിംഗ് കൂടി ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാൻ പറ്റൂല, പറ്റുമോ? അത് പറഞ്ഞാൽ ഈ ആയത്തിനെതിരാ. മറ്റൊരു ഹദീസ്, ലാ താഅത്ത ഫീ മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരാൾ എഴുത്തിനെ അനുസരിക്കേണ്ട, എത്ര വലിയ നേതാവാണെങ്കിലും എന്ത് ചെയ്യേണ്ടതില്ല, അനുസരിക്കേണ്ട ആവശ്യമില്ല. ഇന്നമ താഅത്തുൽ മഅറൂഫ്, നന്മയിൽ മാത്രമേ അനുസരണമുള്ളൂ. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും എന്ത് ചെയ്യും? മാതാ നഫ്അലു ഇദാ ഇഖ്തലഫ്നാ, എല്ലാവർക്കും ഉത്തരം അറിയാം. എന്ത് ചെയ്യണം? നറുദ്ദുൽ ഖിലാഫ ഇലൽ കിതാബി വസുന്നത്തി സ്വഹീഹ, ഖുർആനിലേക്കും സ്വഹീഹ ഹദീസിലേക്കും എന്ത് ചെയ്യണം? മടക്കണം. തെളിവ് സൂറത്തു നിസാ 59, ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫർദ്ദുഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ ഒരു വിഷയത്തിൽ, ദീനിന്റെ ഒരു വിഷയത്തിൽ തർക്കിച്ചാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. സൂറത്തു നിസാ 59, 4-ാമത്തെ സൂറത്ത് 59-ാമത്തെ ആയത്. തറക്തു ഫീക്കും അംറൈൻ ലം തദില്ലു മാ തമസ്സക്തു ബിഹിമ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, നേരത്തെ പറഞ്ഞ ഹദീസ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിൽ തെളിവില്ലാത്ത എല്ലാ അമലുകൾക്കും എന്ത് പറയും? പുണ്യം കിട്ടുമെന്ന് കരുന്ന എല്ലാ അമലുകൾക്കും, കുല്ലു മാലം യഖും അലൈഹി ദലീലുൻ ശറായി, മതപരമായ തെളിവ് കിട്ടാത്ത എല്ലാ പുണ്യപ്രവർത്തനങ്ങളാണെന്ന് കരുതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും എന്ത് പറയും? പുണ്യമല്ല, പാപമാണ്. ബിദ്അത്തെന്ന് പറയും. തെളിവ് സൂറത്തു ശൂറ 21, ദീനിൽ തെളിവുള്ളതേ ചെയ്യാവുന്നതിനാണ്. 42-ാമത്തെ സൂറത്ത് 21-ാമത്തെ ആയത്ത്. 42 സൂറത്ത്, ശൂറ 21-ാമത്തെ ദീനിൽ നിന്ന് നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കുന്ന പങ്കാളികൾ അവർക്കുണ്ടോ? മാലം എഴുതം ബിഹില്ല, അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ. ഇപ്പൊ അള്ള പഠിപ്പിക്കാത്ത ഓരോ അമലുകൾ ചെയ്യുന്ന മുശ്രിക്കിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ദീന് ശരിയത്താക്കിയ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ദീന് ശരിയത്താക്കിയത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത എടുക്കാൻ പറ്റൂല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. ഹദീസ് നേരത്തെ നമ്മൾ വായിച്ചതുപോലെ മറ്റൊരു ഹദീസ് ഉണ്ട്, മനഹജസ ഫീ അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്, മുത്തഫഖ് അലൈഹാണ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? തള്ളണം. ദീനിൽ പെടാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം. നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞൊരു ബിദ്അത്ത് ഉണ്ടോ? നല്ല ബിദ്അത്ത്, ദീനിൽ ഇതുവരെ ഇല്ലാത്തൊരു ഒരു അമൽ ഒരാൾ പുതിയത് ഇല്ല. തെളിവെന്താ? സൂറത്തു മാഇദ 3. നല്ല ബിദ്അത്ത് എന്നൊരു ബിദ്അത്ത് ഇല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടം പുതിയൊന്നും ഉണ്ടാക്കാൻ കാരണം, അലിയവും അക്മൽത്തുലക്കും ദീനക്കും വാസ്മം താലേക്കും നിയമത്തി വറളിയത്തുലക്കും ഇസ്ലാമ ദീന, ദീന് ഇന്ന് പൂർത്തിയായി, എന്റെ അനുഗ്രഹം പൂർണ്ണമായി, ഞാൻ ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു. പിന്നെ ഒന്ന് വന്നാൽ പൂർത്തിയായില്ല എന്നല്ലേ അർത്ഥം? അപ്പൊ ബിദ്അത്തിൽ നല്ലതും ചീത്തയില്ല. അള്ള ഹറാമാക്കിയ ബിദ്അത്തിൽ എന്തില്ല? നല്ലത്. ഭാഷാപരമായിട്ടാണെങ്കിലും നല്ല ബിദ്അത്ത് എന്ന് പ്രയോഗിച്ചാണ്, അത് പുതിയ അമൽ ചെയ്യാനുള്ള തെളിവല്ല. മായിദ സൂറത്ത് 5-ാമത്തെ സൂറത്ത് 3-ാമത്തെ ആയത്. ഇയാക്കും മജസാത്തിൽ ഉമൂർ പൈന കുല്ല മുദസത്തിൻ ബിദ്അ വക്കുല്ല ബിദ്അത്തിൻ ളലാല, ഖുതുബകളിലൊക്കെ റസൂലുള്ള നാമുഖമാണ് ബിദ്അത്തുകളെ സൂക്ഷിക്കണം. എല്ലാ ബിദ്അത്തും, എല്ലാ പുതിയതും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. അബൂദാവൂദിന്റെ സഹീഹിൽ വന്നിട്ടുള്ള ഹദീസ്. ഇസ്ലാമിൽ സുന്നത്ത് ഹസനത്ത്, ഒരു നല്ല ശരിയ എന്ന് പറഞ്ഞ എന്തെങ്കിലും സംഗതി ഉണ്ടോ? നല്ല നടപടി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? ഹൽഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഉണ്ടോ? ഉണ്ട്. നല്ല നടപടി എന്ന് പറഞ്ഞാൽ ആരും ചെയ്യാതെ വെക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് സംഘടിപ്പിച്ചാലും വിളിച്ചു കൂട്ടിയിട്ട് ദീന് പഠിക്കൽ എന്താണ്? അതൊരു നല്ല നടപടിയാണ്. അങ്ങനത്തെ നല്ലതാണ്. നമുക്ക് മറ്റുള്ളവർക്കൂടി മാതൃകയാകാവുന്ന ഒരുപാട് കാര്യം ഖുർആൻ കൽപ്പനല്ല, പുതിയതല്ല, പുതിയതുണ്ടാക്കലല്ല. ഉള്ളതെന്ത് ചെയ്യാം? ആര് അവഗണിച്ച് പോകുന്ന നേരത്തെ അതൊന്ന് ഓർമ്മിപ്പിക്കലൊക്കെ എന്താണ്? ഒരു സുന്നത്തെ ഹസനത്താണ്. അതീസന്ത്ലിൽ മുത്തഖീന ഇമാമ, തഖ്വയുള്ളവരുടെ ഇമാമാക്കണം, മാതൃകയാക്കണം. അപ്പൊ നമ്മൾ ചെയ്ത് മറ്റുള്ളവരും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്ന തഖ്വയിൽ എന്താണ്? ഖുർആൻ ഉള്ളതാണ്. സൂറത്തുൽ ഫുർഖാൻ 74, 25 സൂറത്ത് 74 ആയത്ത് ഹദീസ് ആണ്, സഹീഹ് മുസ്ലിം. മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ, ഒരാളൊരു നല്ല നടപടി കൊണ്ടുവന്നാൽ അയാൾക്ക് അതിന്റെ കൂലിയുണ്ട്. അയാൾക്ക് മാത്രല്ല, വാജുറുമാ അമില ബിഹാ മിൻ ബഅദി, അയാൾക്ക് ശേഷം അത് ചെയ്യുന്ന എല്ലാവർക്കും. ഇസ്ലാമിലുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യാതെ ഇങ്ങനെ വിടാണ്, ഒരാളത് ബോധ്യപ്പെടുത്തി. ഇപ്പൊ നിസ്കരിക്കുമ്പോൾ സ്വസ്ഥ നിൽക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു നാടുണ്ടെന്നായിരിക്കാം, ആരും അടുത്തെത്തില്ല, ഒക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അപ്പൊ ഒരു ഇമാമ വന്നിട്ട് എന്താ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, പറഞ്ഞു നിർത്തു, അടുപ്പിച്ചടുപ്പിച്ച് നിർത്തി. പിന്നെ അത് കണ്ടു പഠിച്ചിട്ട് അയാളെ അവിടെയുള്ള മക്കൾ, അയാൾ പോയാലോ ഇങ്ങനെ തുടങ്ങും, അതിന്റെ കൂലിക്കാർ കിട്ടും. നാട്ടുകാർ മറന്ന ദീനുണ്ടല്ലോ, അത് ഓർമ്മിപ്പിക്കുന്ന എല്ലാവർക്കും, ഓർമ്മിപ്പിക്കുന്നവർക്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കൂലിയൊക്കെ കിട്ടും. പിന്നെ ആരൊക്കെ ഓർത്തെടുത്ത് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടാണ് നമുക്ക് ഇതിലൊക്കെ പ്രത്യേകം താല്പര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. മനസ്സിലായെങ്കിൽ നിങ്ങളിത് നാട്ടുകൊണ്ടേ നടപ്പാക്കുമ്പോൾ അതിനെന്ത് ചെയ്യും? അത് മനസ്സിലാക്കി ചെയ്യുന്ന എല്ലാവരും കൂലി. നിങ്ങളെ വീട്ടുകാർക്ക് ബോധ്യം വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഇവിടെ നിന്നും കിട്ടും. അതുകൊണ്ട് സുന്നത്തെ ഹസനത്ത് ഉണ്ട്. അതാണ് മുത്തഖികൾ ഇമാമാക്കുക എന്ന് പറഞ്ഞാൽ. നമ്മള് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോരെ. ഹല്ലത്തിൽ ഇൻസാനി ഇസ്ലാഹി നഫ്സി, അവനാന്റെ കാര്യം എങ്ങനെങ്കിൽ നരകത്ത് രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ടോ? ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ടോ? ഉണ്ട് എന്നാണ്, ഉണ്ട് എന്നല്ല, നിർബന്ധമാണ്. ലാബുദ്ധൻ ഇസ്ലാഹി നഫ്സി വാഹലി, ഏറ്റവും ചുരുങ്ങിയത് അടുത്ത ആൾക്കാരെങ്കിലും കുടുംബക്കാരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി ഇടപെടണം. നാട്ടുകാരിൽ സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇടപെടണം. ആരും ഇടപെട്ടില്ല, എല്ലാവരും മറുപടി രണ്ടും വരും. കുടുംബക്കാരായാലും നിർബന്ധമായിട്ട് ഇടപെടണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, സൂറത്ത് തഹ്രീം 6. തഹ്രീം എന്ന് പറഞ്ഞാൽ എത്ര? 60 സൂറത്ത് 6 ആയത്ത്. ഇന്നല്ലാഹ സായിലു കുല്ല കുല്ല റായിൻ അമ്മസ്തറാഹു, അള്ളാഹു ഇന്നല്ലാഹ സായിലു കുല്ല റായിൻ അമ്മസ്തറാഹു, എല്ലാ മേക്കുന്നവരോടും അവൻ മേച്ചവരെ കുറിച്ച് ചോദിക്കും. പാപ്പാനോടും മകനോടും മക്കളെ കുറിച്ച് ചോദിക്കും. ഭരണാധികാരിയോട് ഭരണീയരെ കുറിച്ച് ചോദിക്കും. മനസ്സിലായില്ലേ? പണ്ഡിതന്മാരോട് അവരുടെ ശിഷ്യന്മാരെ കുറിച്ച് ചോദിക്കും. അപ്പം എല്ലാ റായിമാരും പിന്നെ റയ്യത്തുമാരെ കുറിച്ച് എന്ത് ചെയ്യണം? പ്രജകളെ കുറിച്ച് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ബാധ്യത മാത്രമല്ല, ഒരു നാട്ടിലുള്ള ചെറുക്കും കുഫറും ചെയ്താൽ നീ അവിടെ ജീവിച്ചിരുന്നിട്ട് എന്തുകൊണ്ട് അവൻ കുഫർ ചെയ്ത് നമ്മൾ ചോദിക്കും. ആ കുഫറാണ് നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, നാട്ടിൽ ചെറുക്കാൻ നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അവൻ ബാധ്യതയുണ്ട്. 66 തഹരീം, സൂറത്ത് തഹരീം 66 സൂറത്ത് 6 ആയത്ത്. 60 മുത്തഹന അല്ലേ? അറുപത് മുത്തഹനാണ്. 66 ആണ് സൂറത്ത് തഹരീം. മതാ യൻതസിറുൽ മുസ്ലിമൂൻ, മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം എപ്പോ കിട്ടും? എന്താ നമുക്ക് സഹായം കിട്ടാത്ത? മുസ്ലിങ്ങൾ എപ്പോഴും പരാജയപ്പെടുകയാണ്, എല്ലാവരും മുസ്ലിങ്ങളൊന്ന് ആക്രമിക്കുകയാണല്ലോ. എപ്പോഴാണ് മുസ്ലിങ്ങൾക്ക് സഹായം കിട്ടുക? പറയും, എപ്പോഴാണ് കിട്ടുക? നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടി അടിയുറച്ച് നിൽക്കുമ്പം, അതായത് നമ്മൾ അള്ളാഹിനെ സഹായിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. യായുവല്ലദീനാമനു ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും വയസബ്ബിത് അഖ്ദാമക്കും, നിങ്ങൾ അള്ളാഹുവെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചെടുക്കും. 47 സൂറത്ത് മുഹമ്മദ് 7 ആയത്ത്, 47 സൂറത്ത് 7 ആയത്ത്. അപ്പൊ നമ്മൾ ദീന് നിലനിർത്തണം, ദീന് ദഅവത്ത് ചെയ്യണം, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? സഹായിക്കും. ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി മൻസൂരീൻ, സഹായം കിട്ടുന്ന ഒരു ഉമ്മത്തി എന്നും ഉണ്ടാകും. അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന ഒരു ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ എപ്പോഴും ഉണ്ടാവും, ന്യൂനപക്ഷാണെങ്കിലും അല്ലെങ്കിലും. ഇങ്ങനെ 54 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത്, അഖീദയുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിഷയങ്ങളും അതിന്റെ തെളിവുകളും. പ്രത്യേകം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിരിക്കട്ടോ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹമ്ദിക, അസ്സലാമു അലൈക്കും.